അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നൽ ഹംദലില്ലാ നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആത്തി അഅ്മാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുദില്ലലാ വമൻ യുദ്ലിൽ ഫലാ ഹാദിയലാ വഅശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീകലാ വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലു. يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون. اما بعد فان خير الحديث كتاب الله واصدق السنن سنن محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار. اعوذ بالله من الشيطان الرجيم. مثل الذين حملوا التوراة ثم لم يحملوها كمثل الحمار يحمل أسفارا بئس مثل القوم الذين كذبوا بآيات الله والله لا يهدي القوم الظالمين. പ്രിയം ഉള്ള ഐഎസ്എബിന്റെ പ്രവർത്തകരെ, കെഎൻഎമ്മിന്റെയും എംഎസ്എമ്മിന്റെയും എംജിഎമ്മിന്റെയും ഒക്കെ പ്രതിനിധികളെ, ശ്രോതാക്കളെ, ഈ വാക്കുകൾ ശ്രദ്ധിക്കാനെത്തിയിട്ടുള്ള എല്ലാ സഹോദരി സഹോദരന്മാരും, ഈ ക്ലാസ്സിലെ വിഷയവുമായി ഒന്ന് ഒരുങ്ങി അതിലേക്കൊന്ന് ഇഴുകിച്ചേരണം എന്ന് ആദ്യമായി ഓർമ്മപ്പെടുത്തുകയാണ്. കാരണം നോമ്പ് ഒരുതരം അലസത രാവിലെ നമുക്കുണ്ടാക്കാറുണ്ട്. കാരണം രാത്രി കുറെ ഉറക്കം നഷ്ടപ്പെട്ടതുകൊണ്ട് കുറച്ച് ഉറങ്ങണം എന്ന് വിചാരിച്ചിരുന്നു, സാധിച്ചില്ല, എന്നിട്ട് പോരാനുള്ള തിരക്കിൽ നടന്നില്ല, ഇന്നിപ്പോ ഉറങ്ങിയിട്ടില്ല, നടക്കിടക്ക് ഇങ്ങനെ തോന്നും. അപ്പൊ അതുകൊണ്ട് ചാരി ഇരുന്ന് സൗകര്യമായിട്ട് ഉറങ്ങാൻ പറ്റിയ ഒരു സമയമായിട്ട് നിങ്ങൾ ഇതിനെ കാണരുത്. ഉറക്കം നമുക്ക് ഉച്ചയ്ക്ക് ശേഷം ആക്കാന്ന് തീരുമാനിച്ചാൽ മതി, അല്ലെങ്കിൽ ഇന്ന് സമയം കിട്ടുന്ന എപ്പോഴാണോ അപ്പോഴത്തേക്ക് മാറ്റി വെച്ചും തീരുമാനിച്ചാൽ മതി. ഇന്നത്തെ ഉറക്കം രാവിലെ അല്ല നമ്മൾ തീരുമാനിച്ചാൽ പിന്നെ അങ്ങനെയാണല്ലോ. ആ നിലക്ക് ഒരു ഒരുക്കത്തോടു കൂടി നിങ്ങൾ ഇരിക്കണം എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. വിശുദ്ധ ഖുർആൻ നമ്മുടെ ജീവിതത്തിൽ എന്നതാണ് ഈ വിഷയത്തിൽ എനിക്ക് സംസാരിക്കാൻ നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത്. പരിശുദ്ധ ഖുർആനെ സംബന്ധിച്ച് പ്രാഥമികമായ അറിവ് മദ്രസകളിൽ വെച്ച് നാം നേടിയിട്ടുണ്ട്. ഖുർആനുമായി ബന്ധപ്പെട്ട പല ക്ലാസുകളും നടത്തുകയും നടത്തിക്കുകയും അതിൽ അധ്യാപകനായോ വിദ്യാർത്ഥിയായോ ഒക്കെ പങ്കെടുക്കുന്നവരുമാണ് നമ്മളിൽ അധിക പേരും. എന്നിരുന്നാലും പരിശുദ്ധ ഖുർആനിൽ നിന്ന് നാം നേടിയെടുക്കേണ്ടത് പലതും നമുക്ക് നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ടോ എന്ന ഒരന്വേഷണം മാത്രമാണ് വാസ്തവത്തിൽ ഈ ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പരിശുദ്ധ ഖുർആനെ സംബന്ധിച്ച് കേരളത്തിൽ അതിന്റെ ആദർശം ജനങ്ങളിലേക്ക് എത്തിക്കുവാൻ ഒരുപാട് പരിശ്രമിച്ച പ്രസ്ഥാനമാണ് ഇസ്ലാഹി പ്രസ്ഥാനം. ഖുർആൻ എന്ന് പറഞ്ഞാൽ അത് ഏലസാക്കി എഴുതി കെട്ടാനും മരിച്ചവന്റെ തലക്കും പുറത്തിരുന്ന് ഓതാനും കബറും പുറത്ത് കത്തപ്പറയിൽ ഓതാനും മാത്രമുള്ള ഗ്രന്ഥമായി കണ്ടിരുന്നൊരു കാലത്ത് അത് മനുഷ്യന്റെ ജീവിതത്തിന്റെ ഭരണഘടനയാണ്, മനുഷ്യ ജീവിതത്തിന്റെ മാർഗദർശക ഗ്രന്ഥമാണ്. അത് പഠിക്കണം, അത് പരിഭാഷപ്പെടുത്തണം, അത് പണ്ഡിതന്മാർ മാത്രം പഠിച്ചാൽ പോരാ, സാധാരണക്കാർ കൂടി പഠിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഒരു വിപ്ലവം തന്നെ സൃഷ്ടിച്ചിട്ടുള്ള ഒരു പ്രസ്ഥാനത്തിന്റെ വക്താക്കളാണ് നാം. നമ്മൾ ഓരോരുത്തരും പ്രാർത്ഥിക്കേണ്ടവരാണ്, അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്നവരാണ്. അല്ലാഹു ബഹീന അലൽ കിതാബി വസുന്ന, കിതാബും സുന്നത്തും അനുസരിച്ച് നമ്മളെ ജീവിപ്പിക്കണേ എന്ന്. പ്രസംഗങ്ങളും ക്ലാസുകളും ഒക്കെ അവസാനിക്കുമ്പോൾ പലപ്പോഴും നമ്മൾ ദുആ ചെയ്യാറുണ്ട്. പക്ഷേ പ്രാർത്ഥിച്ചാൽ മാത്രം പോരാ, കിതാബും സുന്നത്തും അനുസരിച്ച് ജീവിക്കണമെങ്കിൽ കിതാബിനുള്ളത് എന്താണെന്ന് നാം പഠിച്ചേ മതിയാവൂ, സുന്നത്തിനുള്ളത് എന്താണെന്ന് നാം പഠിച്ചേ മതിയാവൂ. വലഖദ് യസ്സർനൽ ഖുർആന ലിദ്ദിക്രി ഫഹൽ മിൻ മുദ്ദക്കിർ. ഖുർആൻ നമുക്ക് തിരിയില്ല എന്ന് പറയുന്ന ആളുകൾക്ക് മറുപടിയായിട്ട് ഖുർആൻ പറയാണ്, ചിന്തിക്കുന്നവർക്കും ആലോചിക്കുന്നവർക്കും വേണ്ടി ഈ ഖുർആനെ നാം എളുപ്പമാക്കിയിട്ടുണ്ട് പക്ഷെ ചിന്തിക്കേണ്ടതുണ്ടോ എന്ന് ഖുർആൻ ചോദിക്കുകയാണ്. അതുകൊണ്ട് ഖുർആൻ നാം ചിന്തിച്ചു പഠിക്കേണ്ട, ആലോചിച്ചു ഗ്രഹിക്കേണ്ട ഒരു ഗ്രന്ഥമാണ്. കിതാബുൻ അൻസൽനാഹു ഇലൈക മുബാറകുൻ ലിയദബ്ബറു ആയാത്തിഹി, ഈ അനുഗ്രഹീത വേദഗ്രന്ഥം നാം നിനക്ക് ഇറക്കി തന്നിട്ടുള്ളത്, നാം മുഹമ്മദ് നബിക്ക് ഇറക്കി കൊടുത്തിട്ടുള്ളത് അവർ അതിന്റെ ആയത്തുകളെ സംബന്ധിച്ച് ഉറ്റാലോചിക്കുവാൻ വേണ്ടിയാണ്. അപ്പോൾ ചിന്തയും ആലോചനയും ആവശ്യമുള്ള വചനങ്ങളാണ് പരിശുദ്ധ ഖുർആനിലുള്ളത് എന്ന് മനസ്സിലാക്കി ആ നിലക്ക് പരിശുദ്ധ ഖുർആനിനെ ജീവിതത്തിൽ പഠന വിഷയമാക്കുവാൻ നാം തയ്യാറാകേണ്ടതുണ്ട്. ബർക്കത്തിനു വേണ്ടി ഓതിയാൽ മാത്രം പോരാ, മറിച്ച് അതിന്റെ അർത്ഥങ്ങൾ ഗ്രഹിക്കുകയും തഫ്സീർ മനസ്സിലാക്കുകയും അതനുസരിച്ച് നാം പ്രവർത്തിക്കുകയും വേണം. അപ്പോൾ മാത്രമേ നമ്മുടെ ജീവിതവുമായി പരിശുദ്ധ ഖുർആനിന് ബന്ധമുണ്ടാവുകയുള്ളൂ. ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു, നിങ്ങളിൽ ഏറ്റവും ഉത്തമൻ ഖുർആൻ പഠിച്ചവനും പഠിപ്പിക്കുന്നവനുമാണ് എന്ന പ്രവാചക വചനം അത് നമ്മൾ ജീവിതത്തിൽ നടപ്പിലാക്കുമ്പോൾ മാത്രമാണ് നമ്മൾ യഥാർത്ഥത്തിൽ ഖുർആനിന്റെ ആളായി മാറുന്നത്. ഖുർആൻ ഓതുക മാത്രമല്ല, ഖുർആനിൽ മഹാറത്ത് നേടണമെന്നാണ് ഹദീസിലൂടെ നമ്മളെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തുന്നത്. നൈപുണ്യം നേടുക, ഖുർആനിൽ അവഗാഹം നേടുക, ഖുർആനെ കുറിച്ച് ആഴത്തിൽ അറിവുണ്ടാകുക. അങ്ങനെ മാഹിർ ബിൽ ഖുർആൻ, ഖുർആനിൽ നൈപുണ്യം നേടിയ വ്യക്തി അസ്സഫറത്തിൽ കിറാമിൽ ബററ, പുണ്യവാന്മാരായ മാന്യ ദൂതന്മാരുടെ കൂടെയായിരിക്കും നാളെ പരലോകത്ത്. അതൊരു മഹത്തായ സ്ഥാനമാണ്. അത് നേടണമെങ്കിൽ വെറുതെ ഓതിയാൽ മാത്രം പോരാ, ആഴത്തിൽ ഖുർആനെ സംബന്ധിച്ച് പഠിക്കുകയും മനസ്സിലാക്കുകയും വേണം. ചിലരൊക്കെ ഖുർആൻ പഠിച്ചിട്ടില്ല, എന്തേ വാപ്പ മരിച്ചുപോയി, പിന്നെ പങ്കന്മാരും ഒക്കെ ആയിട്ട് ജോലിക്ക് പോകാൻ പറ്റിയില്ല, അല്ല പഠിക്കാൻ പോകാൻ പറ്റിയില്ല, ഞാൻ ജോലിക്ക് പോകേണ്ടി വന്നു, അങ്ങനെ പത്തോ ഇരുപതോ കൊല്ലം തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും. മൂപ്പര് പഠിച്ചില്ല എന്നുള്ളതിന്റെ കാരണം പറയാൻ പത്തിരുപത് കൊല്ലം അങ്ങനെ നടക്കും. ആ കാരണം അവിടെ സംഭവിച്ചു കഴിഞ്ഞപ്പോ മാറ്റിയെടുക്കാൻ കഴിയൂല, ബാപ്പാന്റെ ഇപ്പൊ രണ്ടാമത് കൊണ്ടുവന്നിട്ട് ഇനിയിപ്പോ ശരിയാക്കലുണ്ടാവില്ലല്ലോ. അത് പോട്ടെ, അത് അന്ന് അങ്ങനെയാണെങ്കിൽ ഇനി എന്ത്, ഇനി എനിക്ക് എങ്ങനെ പഠിക്കാൻ സാധിക്കും? അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അതുകൊണ്ട് നമ്മുടെ പ്രവർത്തകന്മാരിൽ ഈ ക്ലാസുമായി ബന്ധപ്പെടാത്ത, ഖുർആൻ പഠിക്കാത്ത എത്ര ആളുകളുണ്ട് എന്ന് നമ്മൾ കണ്ടെത്തുകയും ആഴ്ചയിൽ 2 മണിക്കൂർ അവരെ ഇതുകൊണ്ട് ഇതുമായി ബന്ധപ്പെടുത്താൻ നമുക്ക് സാധിക്കുകയും ചെയ്താൽ, ഒരു 5 കൊല്ലമെങ്കിലും കൃത്യമായി നമ്മുടെ ക്ലാസ്സിൽ വന്നാൽ ഖുർആനിൽ പറഞ്ഞിട്ടുള്ള പ്രധാന വിഷയങ്ങളെല്ലാം അയാൾക്ക് പഠിക്കാൻ സാധിക്കും. ഇന്ന് നിങ്ങൾ നോക്ക്, ഡോക്ടർമാര്, എഞ്ചിനീയർമാര്, വലിയ വലിയ ബിസിനസ്മാന്മാരൊക്കെ വന്നിട്ട് ഈ ക്ലാസ്സിൽ ഇരിക്കുകയാണ്. എന്തിനാണത്? അതിന്റെ പ്രാധാന്യം അവർ മനസ്സിലാക്കുന്നതുകൊണ്ടാണ്. ഒരു ഡോക്ടർക്ക് 1 മണിക്കൂർ ഒരു രോഗിനെ നോക്കി എത്ര റുപ്യ കിട്ടണത്? 3 മിനിറ്റ് രോഗിയെ നോക്കാൻ വേണ്ടി വരും ചിലപ്പോ, അല്ലെങ്കിൽ 5 മിനിറ്റ് കൂട്ടിക്കോ, എത്ര രോഗികളെ നോക്കാം, 1000 ഉറുപ്പ്യ കിട്ടും അയാൾക്ക്. അതെല്ലാം ഒഴിവാക്കിയിട്ട് അയാൾ വരികയാണ്, അയാൾക്ക് ഉറുപ്പ്യ വേണ്ട. അയാളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ ഖുർആൻ മഹത്തായ ഗ്രന്ഥം, അതിൽ നിന്നൊരായത്ത് പഠിച്ചാൽ അതിന്റെ പുണ്യം അത് മനസ്സിലാക്കിയിട്ടാണ് യഥാർത്ഥത്തിൽ അവരൊക്കെ വന്നിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ സമയം നിശ്ചയിക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ അത് കൊണ്ടുവരാൻ സാധിക്കും. നമ്മളും നമ്മുടെ ഭാര്യയും മക്കളുമൊക്കെ ഏതെങ്കിലും ഒരു ഖുർആൻ പഠന ക്ലാസ്സിൽ അംഗങ്ങളാണെങ്കിൽ അതിന്റെ മാറ്റം വീട്ടിൽ നമുക്കുണ്ടാകും എന്നതിൽ യാതൊരു സംശയവുമില്ല. ഇപ്പൊ ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകൾ വർദ്ധിച്ചു. ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ ചില സ്റ്റാൻഡേർഡുള്ള സ്കൂളിലൊക്കെ അതിന്റെ കോമ്പൗണ്ടിൽ ഇംഗ്ലീഷ് അല്ലാതെ സംസാരിക്കാൻ പാടില്ല എന്ന താത്താരി ഇരുന്നിട്ട് ഏയ് വേർ ആർ യു ഗോയിങ് ഒക്കെ ഇങ്ങനെ കാണാപ്പാടം പഠിക്കുകയാണ്. എന്തിന്? അവിടെ ചെന്നിട്ട് സംസാരിക്കാൻ വേണ്ടി. അതേസമയത്ത് പരിശുദ്ധ ഖുർആൻ പഠിച്ചിട്ട് അറബിയിലുള്ള ഒരുപാട് പ്രയോഗങ്ങൾ നമ്മുടെ നിത്യജീവിതത്തിലുണ്ട്. അത് ഖുർആനിൽ എവിടെയാ വന്നിട്ടുള്ളത്? അതെങ്ങനെയാണ് നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെടുന്നതെന്ന് പഠിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ അതിനേക്കാളൊക്കെ വളരെ എളുപ്പത്തിൽ നമുക്ക് സാധിക്കും. പക്ഷേ വലിയൊരു വിഭാഗം ആളുകളെ ധാരണ എന്താണെന്ന് ചോദിച്ചാൽ, പഠിച്ചാ പിന്നെ അതനുസരിച്ച് നടക്കണ്ടേ, പഠിക്കാണ്ടെന്നാ പിന്നെ അത്ര കുറ്റല്ലല്ലോ, നമുക്കൊന്നും അറിയില്ല, നമുക്ക് അറിവില്ലാച്ചാന്ന് പഠിച്ചവന്റെ അടുത്ത് പറഞ്ഞാൽ അള്ള വെറുതെ അങ്ങ് വിട്ടാളും. അങ്ങനെയുണ്ട് ചില പോയത്തക്കാര്, അവര് പറയാണ് അതാണ് എപ്പോഴും പറയില്ല, കുറേ നൂലാമാലയും പറഞ്ഞു നോക്കുന്നു ഒഴിവാക്കി കിട്ടാൻ വേണ്ടിയിട്ട്. അല്ലാതെ നമ്മൾ കുത്തി കുത്തി ചോദിച്ചാ പറയും, നിങ്ങളാ പറയും പോലെ ഒന്നല്ല, അതൊക്കെ പഠിച്ചാ പിന്നെ അതനുസരിച്ച് നടക്കണ്ടേ, അതനുസരിച്ച് നടന്നില്ലെങ്കിൽ പിന്നെ അതിന്റെ ഒരു കുറ്റവും കൂടി നമുക്ക് ഉണ്ടാവൂലേ, അതുകൊണ്ടാ ഞാൻ വരാത്തത്, ഇങ്ങനെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് അതനുസരിച്ച് നടക്കാൻ എനിക്ക് വയ്യാത്തത് കൊണ്ട് അല്ലെങ്കിൽ അതിന് ഞാൻ തയ്യാറില്ലാത്തത് കൊണ്ടാണ് ഞാൻ വരാത്തത് എന്നാണ് അതിന്റെ അർത്ഥം. അതിന് തയ്യാറില്ലാത്തവരും ഇതിന് വരാതിരിക്കാൻ നല്ലതും, അതും സംശയമല്ല. പക്ഷേ ഓന് ഇതെന്ന് മാത്രമല്ല പോകും, ഇസ്ലാമെന്ന് തന്നെ പുറത്തുപോകാൻ അറിയാതെ. കാരണം ഖുർആൻ അനുസരിച്ച് നടക്കാപ്പ് എനിക്ക് കറ്റൂല, അവന് പിന്നെ ജുമാക്ക് വരാൻ പറ്റുമോ? ഞാൻ ഇപ്പൊ ഖുത്ബ എന്നും കേൾക്കാൻ പോലാ, എന്താ അത് ഖുത്ബായിട്ടാ പിന്നെ അതനുസരിച്ച് നടക്കണ്ടേ? അവിടെ അതിനും പോയല്ല. പിന്നെ 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 മൂപ്പര് ഞാൻ അങ്ങനെ ഈ ദീനായിട്ട് ബന്ധപ്പെട്ട ആളുകളായിട്ട് അങ്ങനെ ബന്ധപ്പെടുന്നില്ല. കാരണം പിന്നെ ഓലേക്കൊന്ന് ഓരോന്ന് കേൾക്കുമല്ലോ, അത് ചോദിക്കും, അത് തെറ്റല്ലേ, ഇത് തെറ്റല്ലേ, അപ്പൊ പിന്നെ അതനുസരിച്ച് നടക്കണ്ടേ? അതുകൊണ്ട് ഞാൻ ഇപ്പൊ അതുമില്ല. അങ്ങനെ മൂപ്പര് ഇസ്ലാമെന്നും മുസ്ലിം സമുദായത്തിൽ തന്നെ ഔട്ടായി പോകും എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കണം. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മള് ഒരു പുരാതന ക്ലാസിക്ക്, പുരാതന സാഹിത്യം പഠിപ്പിക്കുന്ന 1400 കൊല്ലം മുമ്പുള്ള ഒരു പഴയ ഗ്രന്ഥം പഠിപ്പിക്കുന്ന ഒരു സാഹിത്യം പഠിപ്പിക്കണ ഏർപ്പാടല്ല യഥാർത്ഥത്തിൽ ഇത്. അത് ആസ്വദിക്കാൻ വേണ്ടി ആരും വരും വേണ്ട. ഖുർആൻ ആസ്വാദന സദസ് അങ്ങനെ നമ്മൾ ഉണ്ടാക്കലുണ്ടോ? ഇല്ല. ഒരു നായര് ഖുർആനെ പദ്യാക്കി, ഡേ രാഘവൻ നായര് ഒറ്റപ്പാലത്തേറിനാ. നമ്മളൊക്കെ ISM പ്രവർത്തിക്കുന്ന കാലത്ത് പിന്നെ ഡോക്ടർ സലീം ചെർപ്പളശ്ശേരിയാണ് അന്ന് യുവതയുടെ ചാർജിലുള്ള ആള്. KP ജീവിച്ചിരിക്കുന്ന കാലത്ത് KPയോട് പോയിട്ട് ചോദിച്ച് ഇങ്ങനെ ഒരു നായര് ഖുർആൻ പരിഭാഷ പദ്യത്തിലാക്കിയിട്ടുണ്ട്, അത് നമ്മൾ പ്രസിദ്ധീകരിച്ചാൽ തരക്കടില്ല എന്ന് പറയുന്നുണ്ട്. KP പറഞ്ഞു നമ്മളെ കയ്യറ്റ പാതകം ചെയ്യണ്ട. നായരിപ്പളും നായര് തന്നെയല്ലേ. ഖുർആൻ മൂപ്പര് കവിതയാക്കിയിട്ടും മൂപ്പര് മുസ്ലിമായിട്ടില്ല, ഖുർആന്റെ ആളായിട്ടില്ല. അപ്പൊ ഖുർആനിൽ വിശ്വാസമല്ലാത്ത ഒരാൾ സലീമെ ഖുർആൻ പരിഭാഷപ്പെടുത്തിയ അതിൽ പല അപാകത ഉണ്ടാവും. അത് കവിതക്ക് ഒപ്പിക്കലാണ്. ഒപ്പിക്കുമ്പോ കുറച്ച് ഒരു ആയത്തിന്റെ പരിഭാഷയിൽ നിന്ന് കുറച്ചാണ് വിടുക, വേറെ കുറച്ചാണ് കൂട്ടുക. കാരണം പദ്യത്തിന്റെ കമ്പിയൊക്കെ ഉണ്ടേ. അതുകൊണ്ട് നമ്മളെ കയ്യറ്റ പാതകം ചെയ്യണ്ട എന്ന് പറഞ്ഞ അന്ന് ഒഴിവാക്കിയതാ. പക്ഷെ KP മരിച്ചാൻ കാത്തുന്നു നമ്മളെ ആളുകള്, ഏയ് മടവൂരികള്. അവരെന്ത് ചെയ്തു? പിന്നീട് KP മരിച്ച ശേഷം ആ പദ്യം എന്താക്കി? അത് പ്രസിദ്ധീകരിച്ചു. ജമാഅത്തേരുണ്ട് അമൃതവാണി. ജമാഅത്തേരെ മുത്തഫിക്കൽക്ക് ആ യോഗം തുടങ്ങല് പണ്ടൊക്കെ ഖിറാഅത്ത് അബ്ദുറഹ്മാൻ എന്ന് പറഞ്ഞ മാതിരി അമൃതവാണി പാരായണം കോമു, എന്നിട്ട് ഇങ്ങനെ ആ പാട്ട് പാടില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കി ഖുർആൻ പരിഭാഷപ്പെടുത്തിയ ഒരാളെ സ്ഥിതി. അപ്പൊ അതുകൊണ്ട് ഖുർആൻ പദ്യമാക്കി കവിതയാക്കിയ ആൾക്ക് പോലും ഹിദായത്ത് കിട്ടിയിട്ടില്ല നമ്മൾ മനസ്സിലാക്കണം. ഖുർആൻ കവിത അല്ലാന്ന് ഖുർആൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. വമാ അല്ലംനാഹു ശിഅറ വമാ യംബഗീലഹു, അദ്ദേഹത്തിന് പ്രവാചകൻ നാം കവിത പഠിപ്പിച്ചിട്ടില്ല, അത് അദ്ദേഹത്തെ യോജിച്ചതുമല്ല. ഞാനൊരു ഉദാഹരണം പറഞ്ഞാണത്. അപ്പൊ പഠിക്കുന്ന ആൾക്ക് അതുകൊണ്ട് ഹിദായത്ത് കിട്ടണം, അതിനെന്നെ നമ്മൾ പഠിപ്പിക്കണത്. അല്ലാതെ ഒരു അക്കാദമിക് താല്പര്യത്തോടുകൂടി പഠിപ്പിക്കുക എന്നുള്ളതല്ല. ഇപ്പൊ ചെന്നെങ്ങനെ ഖുർആൻ പഠനം ഒരു ഫാഷനായി മാറിയിരിക്കുകയാണ്. ആ ഞാനും എന്റെ കുട്ടികളൊക്കെ 15 അല്ലായിട്ട് ഖുർആൻ ക്ലാസ്സിനൊക്കെ പോണ്ട്. എന്നിട്ടോ ഓന്റെ ജീവിതത്തിൽ വല്ല മാറ്റമുണ്ടോ? ഒരു മാറ്റം ഇല്ലാന്ന് മാത്രല്ല, ഓന് പഴയ ദുസ്വഭാവങ്ങളൊക്കെ അങ്ങനെ തന്നെ അവന്റെ ജീവിതത്തിലുണ്ട് എന്നാണ്. എന്നാ ഖുർആന്റെ ഇൽമ് മാത്രം മതി, അതിന്റെ അമല് നമ്മക്ക് വേണ്ട. അങ്ങനെ ഒരു ഇൽമ് ഇസ്ലാമിലില്ല. ഇൽമു നാഫിഉ, ഉപകാരപ്രദമായ അറിവ് എന്ന് പറഞ്ഞാൽ അത് ജീവിതത്തിൽ അമലിൽ കൊണ്ടുവരുന്ന അറിവാണ്. നമ്മൾ അള്ളാഹിന്റെ റസൂൽ പഠിപ്പിച്ച പ്രാർത്ഥന അല്ലേ, ഇൽമു നാഫിഉ വർദ്ധിപ്പിച്ചു തരണേൻ, അല്ലേ? ഇൽമു നാഫിഉ, ഉപകാരപ്രദമായ ഇൽമ് ഞങ്ങൾക്ക് തരണേൻ, അത് അമലിൽ കൊണ്ടുവരുന്ന ഇൽമാണ്. സഹാബികളൊക്കെ പറഞ്ഞെന്താ വിട്ടുകടക്കൂല, അതിലുള്ള ഇൽമും അമലും അവര് പഠിക്കാതെ. ഇൽമ് മാത്രല്ല പഠിക്കുക, അതെങ്ങനെ നമ്മുടെ പ്രായോഗിക ജീവിതവുമായി അതിനെ ബന്ധപ്പെടുത്തും? നമ്മുടെ ജീവിതമായിട്ട് അതിനെന്താ ബന്ധന്നാ? ഇതിന്ന് പേരൊക്കെ ചോദ്യം വരും, അതിന് എത്ര പേജ് ഉത്തരം എഴുതാൻ പറ്റും, അതിനെപ്പറ്റി ഒരു പ്രബന്ധം തയ്യാറാക്കാൻ പറ്റും? അതല്ല, അത് ജീവിതവുമായി എങ്ങനെ ബന്ധപ്പെടും? ഫതഅല്ലംനാ അൽ ഖുർആന വൽ ഇൽമ വൽ അമല ജമീആ, ഞങ്ങൾ ഖുർആനും അതിലുള്ള ഇൽമും അതുമായി ബന്ധപ്പെട്ട അമലും ഞങ്ങൾ പഠിച്ചിരുന്നു എന്നാണ്. അപ്പൊ ഖുർആൻ പഠിക്കുക എന്നതുകൊണ്ടും പഠിപ്പിക്കുക എന്നതുകൊണ്ടും നമ്മൾ ഉദ്ദേശിക്കുന്നത് ഖുർആനെ അക്കാദമിക് താല്പര്യത്തോടെ പഠിക്കുന്ന കുറെ ആളുണ്ടാക്കുക എന്നല്ല. ഞാൻ 5 കൊല്ലമായി ഖുർആൻ പഠിക്കാൻ പോകാൻ തുടങ്ങിയിട്ട്, ഞാൻ ഇപ്പൊ ഒരു ഖുർആൻ ക്ലാസ്സൊക്കെ നടത്താൻ മാത്രമൊക്കെയായി, വേണ്ടിയെന്നൊരു കുത്തുബയ്ക്ക് ഞാനിപ്പോ നടത്തും എന്ന് പറയണേന് കുഴപ്പമൊന്നുമില്ല, നല്ലത് തന്നെയാണ്. അത് ജീവിതത്തിലുണ്ട് എങ്കിൽ, അല്ലെങ്കിൽ യാതൊരു കാര്യമല്ല. ഖുർആൻ ക്ലാസ് നടത്തുന്ന കുറെ ആളുണ്ടാക്കുക, കുത്തുബ നടത്തുന്ന കുറെ ആളുണ്ടാക്കുക എന്നല്ല, ജീവിതത്തിൽ അത് പകർത്തിയ കുറയാൾ, അവർ പിന്നെ ഖുത്ബയും കൂടി നടത്തിയാൽ, അവർ ഖുർആൻ ക്ലാസ് കൂടി നടത്തിയാൽ അത് ജനങ്ങൾക്ക് ഉപകാരപ്പെടും എന്നതിൽ യാതൊരു സംശയവുമില്ല. മറ്റത് പലിശക്കാരൻ പലിശക്കാരൻ തന്നെ, കൈക്കൂലിക്കാരൻ കൈക്കൂലിക്കാരൻ തന്നെ, ഏഷണിക്കാരൻ ഏഷണിക്കാരൻ തന്നെ, താടിവടിയൻ താടിവടിയൻ തന്നെ. അഞ്ചല്ലായി ഖുർആൻ പഠിക്കാമോ? ഇപ്പോഴും മൂപ്പര് രാവിലെ വെച്ച് ചരണ്ടാഞ്ഞ മൂപ്പർക്ക് ശരിയാവൂല. ഏയ് മീശപ്പോഴും കണ്ട നായന്മാരെ മീശമാരി കട്ട മീശയാണ്, അത് മൂപ്പർക്ക് മാറ്റാൻ കഴിയൂല. തുണി മൂപ്പരത് ഇപ്പോഴും നെരിയാണ്ട വേലക്ക് ഇതുവരെ മൂപ്പരെ തുണി കയറിയിട്ടില്ല. അതെന്താ? ഖുർആൻ പഠിക്കണ്ട്, ഖുർആന്റെ ആളാണ്. അഞ്ചു കൊല്ലായി ആറു കൊല്ലായി. ഏയ് മാത്രല്ല, താടി കറുപ്പിക്കാണ്ട് മൂപ്പർക്ക് ഇപ്പോഴും വരാൻ കഴിയൂല. വളരെ വ്യക്തമായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിലുള്ളതാണ്, മൻ ഖല്ലബ ബിസ്സവാദ് സവ്വദല്ലാഹു വജ്ഹു യൗമൽ ഖിയാമ. ആരെങ്കിലും കറുപ്പ് കൊണ്ട് ചായം പിടിപ്പിച്ചാൽ അവന്റെ മുഖത്തെ അള്ളാഹു പരലോകത്ത് കറുപ്പിക്കുന്നതാണ്. അവസാന കാലത്ത് ചില ആളുകൾ വരും, അവർ കറുപ്പ് കൊണ്ട് ചായം പിടിപ്പിക്കും, പക്ഷെ പ്രാവിന്റെ തൂവല് പോലെ ഉണ്ടാവുക. പ്രാവിന്റെ തൂവൽ കുറ്റിയിൽ വെളുപ്പ് ഇങ്ങനെ കാണാ. ഹദീസിൽ അങ്ങനെ തന്നെയല്ല, അൽമനാറിൽ ഇപ്പൊ ടി കെ യൂസുഫ് എഴുതിയ ലേഖനത്തിൽ കാര്യം വ്യക്തമായിട്ട് വന്നിരുന്നു കുറച്ച് മാസങ്ങൾക്ക് മുമ്പ്, നിങ്ങൾ ഓർക്കുന്നുണ്ടാവും കേട്ടോ. എന്നിട്ട് പറയാണ്, ആ പ്രാവിന്റെ കുറ്റി പ്രാവിന്റെ തൂവൽ പോലത്തെ ഉണ്ടാവും, കുറ്റിയിൽ ഇങ്ങനെ വെളുപ്പുണ്ടാവും, അങ്ങനെ കറുപ്പ് കൊണ്ട് ചായം പിടിപ്പിക്കും, അവർ സ്വർഗത്തിന്റെ മണം പോലും ആസ്വദിക്കുന്നതല്ല. ഇത് പിന്നെ യൂസുഫ് അൽ ഖർലാവി എന്ന് പറഞ്ഞ ഒരാളുണ്ടല്ലോ, ഏയ് വലിയ സലഫി ആലിമാന്നാ നമ്മളെ ചില ആളുകളെ വിചാരം. പക്ക ഇഖ്വാനിയാണ് അയാള്. ലോകത്തുടനീളം എന്തിനൊക്കെ നിങ്ങൾക്ക് ഫത്വ വേണോ? സലാസുല്ലമിന്റെ മാതിരി ആളുകൾക്ക് വേണ്ട ഫത്വയെ കൊടുക്കുക. മ്യൂസിക് വേണോ? ഹലാൽ. നാടകം പോണോ? ഹലാൽ. ടവർ ബോംബ് പോണോ? ഹലാൽ. ഒക്കെ ഹലാൽ. എല്ലാത്തിനും ഹലാൽ ഫത്ത് കൊടുക്കുന്ന ആളാ. ആ നാടകം കളിക്കാൻ ഫത്ത് കൊടുത്തയാള്, വേഷം മാറാൻ ഫത്ത് കൊടുത്ത്, ടവർ ബോംബിന് ഫത്ത് കൊടുത്ത്, എല്ലാത്തിനും ഫത്ത് കൊടുത്ത് വലിയ ഫിത്തന ഉണ്ടാക്കുന്ന ഫത്വന്റെ ആളാണ് യൂസുഫ് അൽ ഖർലാവി. അയാൾക്കൊരു പുസ്തകം ഉണ്ട്, ഹലാലു വൽ ഹറാമു ഫിൽ ഇസ്ലാം, ഇസ്ലാമിലെ ഹലാലും ഹറാമും. മനസ്സിലായില്ലേ? പുസ്തകത്തിന്റെ കോർവയൊക്കെ തരക്കടില്ല, പക്ഷെ അതിൽ വിഷയങ്ങൾ പലതും ഇങ്ങനെയാണ്. താടി പഠിക്കാൻ ഫത്വ, അതുപോലെ തന്നെ ചായം കൊടുക്കാൻ ഫത്വ, ഈ കറുപ്പ് കൊണ്ട് ചായം പിടിപ്പിക്കുന്ന ഫത്വ. ഇത് കൊടുത്തപ്പോ അതിലെ ഹദീസുകളെ മാത്രം നിരൂപണം നടത്തിക്കൊണ്ട് ശൈഖ് മുഹമ്മദ് നാസിറുദ്ദീൻ അൽബനി ഗ്രന്ഥം രചിച്ചു, ഗായത്തുൽ മറാം ഫി തഖ്രീജി അഹാദീസ് അൽ ഹലാലി വൽ ഹറാം. അതിൽ ഖർലാവി പറഞ്ഞതാണ് ചായം കൊടുക്കണി കുഴപ്പമില്ല. കേരളത്തിലെ സലാസുല്ലവിന്റെ അതേ നിലവാരം മനസ്സിലായിക്കോളിങ്ങള്, ആ നിലവാരത്തിലുള്ള ഫത്വയാണ്. അപ്പൊ അതിന് അദ്ദേഹം ഉദ്ധരിച്ച രണ്ട് ഹദീസാണിത്. പിന്നെ ഇന്നോട് ഒരാൾ ഫോൺ ചെയ്തിട്ട് ചോദിച്ച്, ടി വിയിൽ ഇപ്പൊ ഒരു പരിപാടി ഇറക്കുന്നുണ്ട്, നമ്മളെ ഒരാളാണല്ലോ അതിൽ ചോദ്യത്തിന് മറുപടി അറിയണേ. ഏയ് അയാള് പറഞ്ഞല്ലോ അങ്ങനെ താടി കറുപ്പിക്കാൻ കുഴപ്പമൊന്നുമില്ല എന്ന്. അങ്ങനെ ഓരോരുത്തർ ഫത്വ കൊടുക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസ് വ്യക്തമായി വന്ന വിഷയങ്ങളിൽ പോലും ആളുകൾ എന്ത് ചെയ്യുന്നു? ഫത്വ കൊടുക്കുന്നു. ഇങ്ങനത്തെ ഫത്വ കൊടുക്കുന്ന ആളുകളായി ഖുർആൻ പഠിക്കുന്ന ആളുകൾ മാറരുത് എന്നൊരു ഒരു അപേക്ഷ കൂടി നമുക്ക് ഇതിന്റെ കൂടെ പറയാനുണ്ട്. കാരണം എന്താ അറിയോ, ഖുർആൻ ലേണിംഗ് സ്കൂളിലൊക്കെ കുറച്ചാലും പോകൽ തുടങ്ങിയാൽ പിന്നെ പിന്നെ ഇൻസ്റ്റന്റ് ഫത്വയാണ്. ഇൻസ്റ്റന്റ് പറഞ്ഞാൽ ചൂടാറാത്ത ഫത്വ, പെട്ടെന്ന് അരജിപ്പുറത്ത് മറുപടി പറഞ്ഞ മാതിരിയാ. ചോദിച്ചാ ഞാൻ നോക്കിയിട്ട് പറഞ്ഞുതരാറുന്ന മോശല്ലേ? അഞ്ചാറ് കൊല്ലം ഖുർആൻ ലേണിംഗ് സ്കൂളിൽ പോയിട്ട് ഇനിയിപ്പോ നോക്കിയിട്ട് പറയാറിയാ, അപ്പ തന്നെ ഫത്വ. അങ്ങനെ ഫത്വ കൊടുക്കുന്ന ഒരു സ്വഭാവം ഒരിക്കലും നിങ്ങളെ ഭാഗത്ത് ഉണ്ടാകരുത്. അങ്ങനെ പഠിച്ചാൽ അത് ഭയങ്കര ദോഷം ചെയ്യും നമുക്ക്. കാരണം എന്താ അറിയോ, ഫത്വ എന്ന് പറഞ്ഞാൽ എന്താ? അള്ളാഹു പറയുന്നു, റസൂല് പറയുന്നു എന്നാ അതിന്റെ അർത്ഥം. അള്ളയും റസൂലും പറയുന്നതിന് നമ്മളെ വക കയ്യൊപ്പിട്ട് കൊടുക്കുകയാണ്. അതുകൊണ്ട് വളരെ അള്ളാഹു പറയാത്തത് അള്ളാഹിന്റെ പേരിൽ പറഞ്ഞാൽ, അള്ളാഹിന്റെ റസൂല് പറയാത്തത് അള്ളാഹിന്റെ റസൂലിന്റെ പേരിൽ പറഞ്ഞാൽ ദീനിയായ ഫത്വ എന്ത് ഗൗരവമുള്ളതാണെന്ന് നമ്മൾ ചിന്തിക്കാൻ വേണ്ടിയത് ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ സഹാബികളൊക്കെ ഫത്വ കൊടുക്കാൻ വളരെ പേടിച്ചിരുന്നു. പത്താളിക്കോടത്ത് ഒരാളോട് ചോദിച്ചാൽ അങ്ങൾ പറഞ്ഞുകൊടുക്കാനും അതിലൂടെ ഇങ്ങനെ പറഞ്ഞുകൊടുക്കാൻ, അങ്ങനെ പോയിട്ട് അവസാനം ഇയാളിൽ തന്നെ എത്തുന്നതാണ്. അതുകൊണ്ട് ഖുർആൻ പഠിക്കുന്ന ചില ആളുകളൊക്കെ ഇങ്ങനെ ഫത്വ കൊടുക്കുന്ന ഒരു ചിന്താഗതി ഇപ്പൊ വളർന്നു വരുന്നുണ്ട്. അത് വളരെ സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ്. ഖുർആൻ പഠന ക്ലാസ്സിന് പോകുന്ന ആളുകൾ ആ നിലക്ക് അതിനെ കാണരുത് എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളോട് ദീനിയായ ഒരു കാര്യം ചോദിച്ചാൽ നമുക്ക് വ്യക്തമായ ധാരണയുള്ള വിഷയങ്ങൾ മാത്രം പറയുക, എന്നിട്ടത് ഇനി ബാക്കിയുൾ അറിവുള്ളവരോട് പൊതു ചോദിക്കണം. എനിക്ക് അതാണ് ഇതിനെപ്പറ്റി പഠിച്ചിട്ടുള്ളത്, ഇതൊരു പക്ഷെ ശരിയാകാൻ തെറ്റാകങ്ങള് ഒരാളോട് ചോദിച്ചാളി എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യണം? നമ്മൾ ഒഴിവാക്കണം. നമ്മൾ ഒരിക്കലും തന്നെ ഫത്വ കൊടുക്കുന്ന അവസ്ഥ ഉണ്ടാകാൻ പാടില്ല. കാരണം ഖുർആൻ കുറച്ചൊക്കെ ഇങ്ങനെ പഠിച്ചു വരുമ്പോ ഞാനൊക്കെ ഇപ്പൊ ഖുർആൻ ഫത്വല്ല അതിൽ പഠിക്കണേ, ഇങ്ങൊക്കെ ഇനിയിപ്പോ ഫത്വ കൊടുത്തില്ല, ഇനി എന്നാ ഇനിയിപ്പോ ഫത്വ കൊടുക്കുക എന്ന ഒരവസ്ഥ പലപ്പോഴും നമ്മുടെ പഠിതാക്കളിൽ ചിലർക്ക് ഉണ്ടാകാറുണ്ട്. അങ്ങനെ ഉണ്ടാകുകയാണെങ്കിൽ അത് അപകടമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കിയും, ഒരു എഞ്ചിനീയർ സംസാരിക്കേണ്ട വിഷയത്തില് ഒരു മൗലവി കയറി സംസാരിച്ച എഞ്ചിനീയർക്ക് ദേഷ്യം പിടിക്കും. മൗലവിയായി അത് നിങ്ങൾ വേറെ വിഷയം, അതിൽ നിങ്ങൾ വർത്തമാനം പറഞ്ഞിട്ടോ, അത് ഞങ്ങൾ പഠിച്ചു എന്ന് പറഞ്ഞോളാ, ഞങ്ങൾ മറന്നാളി എന്ന് പറയും. ഒരു ഡോക്ടർ സംസാരിക്കേണ്ട വിഷയത്തിൽ ഒരു മൗലവി സംസാരിച്ചാലോ മൗലവിനെ വിടുവോ? അത് നിങ്ങളെ, ഇത് മൗലവിമാരെ വിഷയമല്ല, ഇത് ഞങ്ങൾ മെഡിസിൻ പഠിച്ചുള്ള വിഷയമാണ് എന്നാലും. അങ്ങനെ ഏത് വിഷയത്തിലും, അഡ്വക്കേറ്റ് സംസാരിക്കേണ്ട വിഷയത്തിൽ, മുനിസിപ്പ് സംസാരിക്കേണ്ട വിഷയത്തിൽ ഒരു സാധാരണക്കാരൻ സംസാരിച്ചവൻ അനുവദിക്കോ? വേണ്ട. നല്ലൊരു കച്ചവടക്കാരൻ വർത്തമാനം പറയേണ്ട കൂട്ടത്തിൽ കച്ചവടം അറിയാത്ത ഒരുത്തൻ വർത്തമാനം പറഞ്ഞാല് നിങ്ങൾക്ക് എന്തേ ബിസിനസിനെ പറ്റി അറിയോ? അത് ഞങ്ങൾ പറഞ്ഞുതരാം, 25 കൊല്ലം ഫീൽഡിലുള്ള ആളാ ഞാന്. അപ്പൊ ഏതൊരാൾക്കും അത് പഠിച്ചാളെ അത് പറയാവൂ എന്നതിൽ പൊതു നിയമമാണ്. പക്ഷെ ദീനിന്റെ വിഷയത്തിൽ മാത്രം ആർക്കും എന്തും ചാടിക്കേറി പറയാം എന്നൊരവസ്ഥയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അത് നമ്മൾ ഈ ഖുർആൻ പഠനവും ഹദീസ് പഠനമൊക്കെ ജനകീയമായത് കൊണ്ടുണ്ടാകിയ ദോഷമല്ല, അത് പഠിക്കേണ്ട രൂപത്തിൽ ആളുകൾ പഠിക്കാതിരിക്കുന്നത് കൊണ്ട് ഉണ്ടാകുന്ന ദോഷമാണ് എന്ന് ഞാൻ പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് നമ്മുടെ നിത്യജീവിതവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് ഖുർആനിലുള്ളതെങ്കിൽ അത് നമ്മുടെ ജീവിതവുമായി എങ്ങനെ ബന്ധപ്പെടും, നാം എന്തു തിരുത്തണം, നമുക്ക് എന്താണ് അബദ്ധം സംഭവിച്ചത് എന്ന നിലക്ക് കാര്യത്തെ മനസ്സിലാക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഇപ്പൊ ഈ റമദാൻ എന്ന് പറഞ്ഞ ഖുർആൻ ധാരാളമായി പഠിക്കുകയും ഓതുകയും ചെയ്യേണ്ട മാസമാണ്. പരിശുദ്ധ ഖുർആനുമായി സത്യവിശ്വാസികൾ കൂടുതൽ ബന്ധപ്പെടേണ്ട മാസമാണ്. ജിബ്രീൽ അലൈഹിസ്സലാം ഓരോ റമദാനിലും വന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതുവരെ അവതരിച്ച ഖുർആൻ പാഠം നോക്കുകയും അവസാനത്തെ റമദാനിൽ, അവിടുന്ന് വഫാത്താകുന്നതിന് തൊട്ടുമുമ്പുള്ള റമദാനിൽ അത് 2 തവണ സംഭവിക്കുകയും ചെയ്തു എന്നെല്ലാം നമ്മൾ ഹദീസ് ഗ്രന്ഥങ്ങളിൽ നിന്നും മനസ്സിലാക്കിയിട്ടുണ്ട്. രാത്രി നമസ്കാരത്തിലും മറ്റുമൊക്കെ ദീർഘമായി ഖുർആൻ ചെയ്യുന്ന ഒരു ഖുർആൻ പാരായണം ചെയ്യുന്ന ഒരു സമ്പ്രദായമായിരുന്നു സഹാബത്തിനുണ്ടായിരുന്നതെന്ന് അവരെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ഉമർ റളിയല്ലാഹു അൻഹു തറാവീഹ് പുനഃസംഘടിപ്പിച്ചതിനെ കുറിച്ചുള്ള ഹദീസ് ബുഖാരിന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിർത്തിവെച്ചതാണ് ഫർളാക്കപ്പെടുമോ എന്ന ഭയം കാരണം. റസൂൽ വഫാത്തായതോടുകൂടി ആ ഭയം ഇല്ലാതെയായി. പിന്നീട് അബൂബക്കർ സിദ്ദീഖിന്റെ കാലത്ത് 2 കൊല്ലം സംഭവബഹുലമായ യുദ്ധങ്ങളുടെയും മറ്റൊക്കെ കാലം അന്ന് തറാവീഹ് പുനഃസംഘടിപ്പിക്കാൻ സാധിച്ചില്ല. പിന്നെ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ആണ് അത് പുനഃസംഘടിപ്പിച്ചത്. അന്ന് വഖദ് ഖാലൽ ഖാരിഉ യഖ്റഉ ബിൽ മീൻ, 100 കണക്കിന് ആയത്തുകളാണ് ഇമാമിങ്ങൾ ഓതിയിരുന്നത്. ഹത്താ കുന്നാ നഅതമിദു അലൽ ഇസ്യി മിൻ തൂലിൽ ഖിയാം, നൃത്തത്തിന്റെ ദൈർഘ്യം കാരണം ഞങ്ങൾ വടിയിൽ ഊന്നി നിൽക്കുമായിരുന്നു. കണ്ടോ, ഖുർആൻ പാരായണത്തിന്റെ ദൈർഘ്യം കാരണം ഞങ്ങൾ വടിയിൽ ഊന്നി നിൽക്കുമായി, അത്ര ദീർഘമായി ഖുർആൻ പാരായണം ചെയ്തിരുന്നു. നമ്മൾ 1 മണിക്കൂറാണ് നമ്മളെ തറാവീഹ്, വലിയ തറാവീഹ് ഉണ്ടായാല് അതെങ്ങാനും 1-5 ആയാൽ പിന്നെ ബഹളത്തോട് ബഹളേക്കാരെ, ഇയാൾക്ക് വേറെ പണിയൊന്നുമില്ല, ഇയാൾ പകൽ കിടന്നുറങ്ങില്ല, നമ്മളിവിടെ ജോലിയും കഴിഞ്ഞിട്ട് വരുന്ന എന്നൊക്കെ പറഞ്ഞ എന്തെല്ലാം ബഹളായിരിക്കും അല്ലേ. അപ്പോ 1 മണിക്കൂറൊന്നും യഥാർത്ഥത്തിൽ എന്തല്ല, ഖുർആൻ നല്ല പാരായണമുള്ള ആളാണ് ഓതുന്നതെങ്കിൽ ഒരു പ്രയാസം നമുക്കുണ്ടാവില്ല. അങ്ങനത്തെ കാര്യങ്ങളെയാണ് നമ്മൾ നോക്കി റമദാനിൽ കൊണ്ടുവരേണ്ടത്. നമ്മളെന്താച്ചാല് ഖുർആൻ ഇഫെന്നുള്ളവനായാൽ മതി, ഏറ്റവും ചെറിയ ശമ്പളത്തിന് കിട്ടും വേണം. ചിലപ്പോ ഒരു വകതിരിവില്ലാത്ത കുട്ടിയായിരിക്കും, ചിലപ്പോ കുട്ടിനെ ഇമാം നിർത്താൻ പറ്റൂല എന്നൊന്നും നമുക്ക് അഭിപ്രായമല്ല. പക്ഷെ കുട്ടിക്ക് കുട്ടിത്തം വിട്ടിട്ടുണ്ടാവില്ല, നിക്കിരിക്കാൻ നിക്കണ എങ്ങനെ തന്നെ അറിഞ്ഞുകൂടാ, നിസ്കാരത്തിന്റെ ഗൗരവം അറിയില്ല, ഇമാമത്ത് എന്ന മഹത്തായ ഉത്തരവാദിത്തത്തെ കുറിച്ച് അറിയില്ല. അങ്ങനത്തെ ചെറിയ കുട്ടികളെ കൊണ്ടുവന്നിട്ട് വല്ല അങ്ങനെ ഓതിച്ചിട്ട് കാര്യമുണ്ടോ? അപ്പൊ അതുകൊണ്ട് ഓത്തു മാത്രമല്ല നമ്മൾ നോക്കേണ്ടത്, നിസ്കാരത്തിന്റെ അഹ്കാമുകളൊക്കെ അറിയുന്ന നല്ല കാര്യമാണെങ്കിൽ നമുക്ക് എത്ര മണിക്കൂർ നിന്നാലും ഒരു പ്രയാസം തോന്നില്ല. ഖുർആൻ നമ്മള് ലയിക്കും അതിലങ്ങോട്ട്, അത് ഓതി കേൾക്കുമ്പോ അർത്ഥമറിയാത്തവർ പോലും അത് കേട്ട് നിൽക്കുകയും അതിന്റെ കൂടെ തന്നെ പോവുകയും ചെയ്യും. അതുകൊണ്ട് ആ നിലക്കുള്ള ഖുർആൻ കേൾക്കുമ്പോഴുള്ള നമ്മുടെ മാറ്റം അത് വളരെ പ്രധാനം തന്നെയാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ ഖുർആൻ ഓതുന്നത്, ഖുർആൻ ഓതി നിസ്കരിക്കുന്നത് കട്ട് കേൾക്കാൻ വേണ്ടി ഖുറൈശികൾ വന്നിരുന്നു എന്നാ. ഒരു യോഗം കൂടി തീരുമാനിക്കും, ആരും പോയരുത്, അവന്റെ ഖുർആൻ കെട്ട് പേച്ചോ എന്ന് ആയിക്കോട്ടെ, ആരും പോയരുത്, എല്ലാവരും തീരുമാനിക്കും. ഈ തീരുമാനിച്ചാലൊക്കെ രാത്രിന്റെ മറവില് ഒറ്റക്കൊറ്റക്ക് അപ്പുറപ്പുറം വന്ന് നിൽക്കുക, ഏ ഇജു ഉണ്ടവിടെ, മറ്റോ ഞാൻ ഇജു വന്നിടാ, എന്താ അത്രമാത്രം മാസ്മരികത ഖുർആനിന്റെ പാരായണം കേൾക്കുന്നതിൽ അവർക്ക് ഉണ്ടായിരുന്നു. അത് വല്ലാതെ ആകർഷിച്ചിരുന്നുവെന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. നമ്മളൊക്കെ ഖുർആൻ ഓതുന്ന കാര്യം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് ഓതാൻ അറിയില്ല, എന്തേ അത് പെട്ടെന്ന് മദ്രസ നിർത്തേണ്ടിയെന്ന്. ഇപ്പൊ ഇംഗ്ലീഷ് മീഡിയത്തിന്റെ കടന്നുകയറ്റം കാരണം കുട്ടികളെ മദ്രസ എന്ന് പറഞ്ഞ ഒരു കഥയാണ്. 7 മണി മുതൽ 9 മണി വരെ, അല്ലെങ്കിൽ 7.5 മുതൽ 9.5 വരെയൊക്കെയാണ് നമ്മളെ മദ്രസിന്റെ ടൈം. 2 മണിക്കൂർ ആഴ്ചയിൽ 6 ദിവസം കേന്ദ്രമിന്റെ സിലബസ് അങ്ങനെയാ. പക്ഷെ ഈ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പോണ കുട്ടിക്ക് ആകെ എത്രയാ കിട്ടുന്നത്? ചിലർ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പോണ മദ്രസന്നെ നിർത്തി, അവിടെ റിലീജിയസ് ഇൻസ്ട്രക്ഷൻ എന്നൊരു പീരീഡ് ഉണ്ടാവും. അത് വഴിപാട് പോലെ ഏതെങ്കിലും ഒരുത്തൻ കുറഞ്ഞ ശമ്പളത്തിൽ കിട്ടണോ വന്നിട്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പാടി പോകല. കൃത്യമായൊരു പഠനമോ സിലബസോ ഒന്നും ഉണ്ടാവില്ല. ഇതങ്ങനല്ല. ഖുർആന്, ലുഗത്ത്, അറബി ഭാഷ, ഫിഖ്, താരിഖ് എല്ലാം നമ്മൾ സിസ്റ്റമാറ്റിക്കായി സിലബസ് ഉണ്ടാക്കിയിട്ട് പഠിപ്പിക്കണം പീരിയഡ് വെച്ചിട്ട്. അത് കുട്ടിനെ കൊണ്ടുവന്ന ആക്കൽ തന്നെ 8 മണിക്കാണ്. എന്നിട്ടിങ്ങനെ വലിയ ബാഗും 2-3 പിന്നെ വെള്ളക്കുപ്പിയൊക്കെ പാടേറ്റ് കുട്ടി വന്നിട്ട് ഇങ്ങോട്ട് ഒരു ഭൂതം വന്നിറങ്ങിയ മാതിരി എന്റെ കുട്ടിനെ ഞങ്ങൾ 8:30 വാന് ഒരു അതിൽ ഒന്ന് കയറ്റി കൊടുക്കണം കേട്ടോ. പിന്നെ മൗലവിന്റെ പണി ഇപ്പന്റെ വാന് നോക്കല. 8 മണിക്കാണ് ഓനും എന്റെ കുട്ടി അവിടെ എത്തിയത്. 7:45 തുടങ്ങണം മദ്രസക്ക്. ഇപ്പൊ ഈ കുട്ടിക്ക് എന്താ പഠിക്കാൻ കഴിയുക? പക്ഷെ ഓൻ സെക്രട്ടറിന്റെ മോനല്ലേ, പ്രസിഡന്റിന്റെ മോനല്ലേ, മുത്തവല്ലിന്റെ പേരക്കുട്ടിയല്ലേ, ഓ മദ്രസിൽ വരുന്നില്ല, ഞാൻ നാട്ടുകാർക്ക് മോശമല്ലേ. അതുകൊണ്ട് ഇങ്ങനെ വഴിപാട് പോലെ പോവുകയാണ്. ഇങ്ങനെ ചത്തുകൊണ്ടിരിക്കുകയാണ് നമ്മളെ മദ്രസയിൽ പോകുന്ന, മദ്രസയുമായുള്ള നമ്മളെ കുട്ടികളുടെ ബന്ധം. ഞാൻ വെറുതെ പറയില്ല, ഞങ്ങൾ ഓരോ മഹലിലും ഒന്ന് പരിശോധിച്ച് നോക്കിയും. ഈ തലമുറ വളർന്നു വന്ന അവിടെ ഖുർആനായിട്ടുകൾക്ക് എന്ത് ബന്ധം ഉണ്ടാകുക? ശരിക്കൊന്ന് 5 കൊല്ലം 6 കൊല്ലം നമ്മുടെ മദ്രസയിൽ പഠിച്ചിട്ട് ഖുർആൻ ഓതാൻ കുട്ടിക്ക് വയ്യാന്ന് നോക്കണം. നിങ്ങള് വലിയ ഗൗരവമുള്ള വിഷയമാണ് ഞാൻ പറയുന്നത്, ചെറിയ വിഷയമല്ല. ഇപ്പോ ഗൾഫിലൊക്കെ പോയാൽ കാരണം സുബൈ കഴിഞ്ഞാൽ കുറച്ചാള് പോകാതെ ഇങ്ങനെ ഒത്തിരി പാട്ടം പിടിച്ച് നമ്മളൊക്കെ പോയാൽ വലിയ ഇമാമിന്റെ അടുത്തേക്ക് നീങ്ങിയിരിക്കും. ഇമാം ഇങ്ങനെ ഇരുന്നിട്ട് ഓതി കൊടുക്കുന്നതാണ്. പല നാട്ടിൽ നിന്നും വന്ന ആളുകൾ അതെന്തിനാ വെച്ചാൽ ഓതാൻ പഠിക്കുകയാണ് അവര്. ഓതാൻ പഠിക്കുക എന്നുള്ളത് ഖുർആനെ സംബന്ധിച്ചിടത്തോളം ഒരു മുസ്ലിമിന് ഒഴിച്ചുകൂടാൻ പാടില്ലാത്ത കാര്യമാണ്. ചെറുപ്പത്തിൽ ഈ പഠിക്കുന്ന മദ്രസയിൽ പഠിക്കുന്ന ഓരോ വിഷയങ്ങളുടെയും സ്ഥിതി അത് അവസാന ശ്വാസം വരെ ജീവിതത്തിൽ കൊണ്ടു നടക്കേണ്ട കാര്യങ്ങളാണ്. അതിനാണ് നമ്മളെ കുട്ടികൾക്ക് നേരമില്ലാത്തത്. നമ്മൾ മറ്റേ ഇംഗ്ലീഷ് മീഡിയത്തിൽ പോയിട്ട് വലിയ സർട്ടിഫിക്കറ്റ് കിട്ടി വലിയ പഠിപ്പേരനായി എന്ന് പറഞ്ഞാൽ അതൊന്നും പഠിച്ചവന്റെ അടുത്ത് ആവശ്യമില്ല. നിങ്ങളെ കുട്ടീനെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ അയച്ചീനോ, നിങ്ങളെ കുട്ടിക്ക് കണക്കിലും സയൻസിലും ഇത്ര മാർക്ക് കിട്ടിയോന്ന് അല്ല ചോദിക്കൂല. അല്ല ചോദിക്കുന്ന വിഷയമാണ് നിങ്ങളെ കുട്ടീനെ ഖുർആൻ പഠിപ്പിച്ചീനോ, നിങ്ങളെ കുട്ടീനെ നിസ്കാരം പഠിപ്പിച്ചിരുന്നോ, നിങ്ങളെ കുട്ടീനെ റസൂലുള്ളാഹിന്റെ ചരിത്രം പഠിപ്പിച്ചിരുന്നോ, നിങ്ങളെ കുട്ടിക്ക് കർമ്മശാസ്ത്രപരമായി നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട മസലകൾ പഠിപ്പിച്ചിരുന്ന അള്ളാഹു ചോദിക്കും. മനസ്സിലായില്ലേ? ആ കാര്യത്തിൽ നിന്ന് അകറ്റിയിട്ട് വെറും സർട്ടിഫിക്കറ്റുകളെയും ഭൗതിക വിദ്യാഭ്യാസത്തിന്റെയും പിന്നാലെ പോവുകയാണ്. ഒരു തരം മാത്സര്യം ആ രംഗത്ത് വന്നപ്പോൾ ഇല്ലാതായി പോകുന്നത് മദ്രസ പ്രസ്ഥാനമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ഖുർആൻ ഓതാൻ അറിയാത്ത ഒരു തലമുറ ഇവിടെ വളർന്നു വരുന്നുണ്ട് എന്ന സംഗതി നമ്മൾ മറച്ചു വെച്ചിട്ട് കാര്യമല്ല. നമ്മൾ നമ്മളിലേക്ക് തന്നെ ചിന്തിച്ചു നോക്കിയാൽ മതി. നമ്മുടെ കുട്ടികളുടെ കാര്യം, നമ്മളെ അനിയന്റെ കാര്യം, പെങ്ങളെ കാര്യം, പെങ്ങളെ കുട്ടികളുടെ കാര്യം, ജ്യേഷ്ഠന്റെ മോൻ, അനിയന്റെ മോനൊക്കെ ഉണ്ടാകുമല്ലോ കുട്ടികളായിട്ട് വീട്ടില്, അവരെയൊക്കെ ഒന്ന് വിളിച്ചു വരുത്തിയിട്ട് നിങ്ങളൊന്ന് ഖുർആൻ ഓതിച്ചു നോക്കി എന്താണ് സ്ഥിതി എന്ന് നമുക്ക് മനസ്സിലാകും. അതുകൊണ്ട് ISMന്റെ ഭാരവാഹികളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഖുർആൻ ഹദീസ് ലേണിംഗ് സ്കൂളൊക്കെ നടത്തുന്നതോടൊപ്പം അവിടെ നടക്കുന്ന മദ്രസയിലും നിങ്ങളൊന്ന് ഇടപെടണം. ഇടപെടുന്നെ വേണം. KNMന്റെ ആളുകളും ISMന്റെ ആളുകളും സംയുക്തമായി യോഗം ചേർന്നിട്ട് നമ്മളെ മദ്രസന്റെ സ്ഥിതി എന്താണ് ഇപ്പോ, അതിന്റെ തെസ്ബീത്ത് ചെല്ലാൻ അയക്കണ, അല്ലോ അതവിടെ ജീവിച്ചിരിപ്പുണ്ടോ എന്നൊന്ന് അന്വേഷിക്കുകയും അവിടെ ഖുർആൻ പഠനം എങ്ങനെ നടക്കുന്നു എന്നൊന്ന് അന്വേഷിക്കുകയുമാണ്. കാരണം അങ്ങനെയാണ് ഇപ്പോഴത്തെ സ്ഥിതി. അത് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുന്നത് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വന്ന ആളുകൾ ഇവിടെ ഉള്ളത് കൊണ്ടാണ് അത്രയും ഗൗരവത്തിൽ മദ്രസാ പ്രസ്ഥാനം തുടക്കം കുറിച്ച് നമ്മളാണോ എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഇപ്പോൾ എവിടെ എത്തി നിൽക്കുന്ന നമ്മളെ സ്ഥിതി എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ വിദ്യാഭ്യാസ ബോർഡുണ്ട്, നമുക്ക് പൊതുപരീക്ഷയുണ്ട്, അതിന് റാങ്ക് ഉണ്ട്, അതിന്റെ സെൻട്രലൈസ്ഡ് വാലുവേഷൻ ഉണ്ട്, ഒക്കെ ഉണ്ടാവും. പക്ഷേ മദ്രസയുടെ നിലവാരം എന്താണ് എന്ന് നിങ്ങൾ പഠിക്കാനും അത് നിങ്ങൾ നിങ്ങളുടെ ഓരോ മഹല്ലിലും അത് നടപ്പിലാക്കാനും ശ്രമിക്കേണ്ടതുണ്ട്. ഇനി ഈ റമദാനുമായി ബന്ധപ്പെട്ട് പറയട്ടെ, ഖുർആൻ ഓതുന്ന കാര്യത്തിൽ ഒരു ഖത്തമെങ്കിലും തീർക്കാൻ സാധിക്കാത്ത ആളുണ്ടാവുമോ? സഹാബികളൊക്കെ സാധാരണ ദിവസം തന്നെ, സാധാരണ കാലങ്ങൾ റമദാൻ അല്ലാത്ത കാലത്തു തന്നെ ദീർഘമായി ഖുർആൻ ഓതിയിട്ട് അള്ളാഹുവിന്റെ റസൂൽ അവസാനം നിയമം കൊണ്ടുവന്നു, മൂന്ന് ദിവസത്തിൽ കുറവ് ഒരു ഖത്തം തീർക്കാൻ പാടില്ല. ആ മൂന്ന് ദിവസം കൊണ്ട് ഒരു ഖത്തം തീരാ, അപ്പൊ അതിൽ ഞാൻ രണ്ടു ദിവസം കൊണ്ട് തീർക്കട്ടെ, ഒരു ദിവസം കൊണ്ട് തീർക്കട്ടെ എന്നൊക്കെ വന്ന് ചോദിക്കുകയാണ്, പറ്റൂല. മൂന്ന് ദിവസം കണ്ടോ, കൂടിയാൽ മൂന്ന് ദിവസം. മൂന്ന് ദിവസമാണെങ്കിൽ ഒരു ദിവസം എത്ര, പത്ത് ജുസ് ഓതണ്ടേ, പത്ത് ജുസ് ഓതാൻ എത്ര സമയം അയാൾ നീക്കി വെക്കണം ആലോചിച്ച് നോക്കൂ. ഒരു ജുസ് ഓതണമെങ്കിൽ തന്നെ ഒരു നിസ്കാരത്തിന്റെ, ഇപ്പൊ ഞാൻ അഞ്ച് നേരത്തെ നിസ്കാരത്തിനും പത്ത് മിനിറ്റ് മുമ്പ് നമ്മൾ നേരത്തെ വന്നാല്, അല്ലെങ്കിൽ പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് പോയാല്, ഒരു പത്ത് മിനിറ്റ് ഓരോ വഖ്ത്തിനും ഉപയോഗപ്പെടുത്തിയാൽ നമുക്ക് ഒരു ദിവസം ഒരു ജുസ് ഓതാൻ പറ്റും അല്ലേ. രണ്ട് ഇടോദിയാ മതി ഒരു വഖ്ത്തിന്, അപ്പൊ അഞ്ച് ഇടോ അതായി രണ്ട് പത്ത് കണ്ടോ. അങ്ങനെയാണെങ്കിൽ മുപ്പത് ദിവസം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ഖത്തം തീർക്കാൻ പറ്റും. അതുപോലും സാധിക്കുന്നില്ല റമളാനിൽ എന്ന് വന്നാൽ എന്താ നമ്മളെയൊക്കെ സ്ഥിതി? ഇബ്നു റജബ് അൽ ഹംബലി പറയുന്നുണ്ട്, മൂന്നിൽ കുറഞ്ഞ ദിവസം കൊണ്ട് ഓതി തീർക്കാൻ പാടില്ല എന്ന് പറഞ്ഞത് സ്ഥിരമായി അങ്ങനെ ചെയ്യുന്നവരെ കുറിച്ചാണ്. അതായത് ശ്രേഷ്ഠമായ അവസരങ്ങൾ, ശ്രേഷ്ഠമായ സ്ഥലങ്ങൾ, അങ്ങനത്തെ സ്ഥലത്ത് മൂന്ന് ദിവസം എന്ന നിയമം ഇല്ല. വൈനമ വറദ നഹ്യു അൽ ഖിറാഅത്തിൽ ഖുർആനി ഫി അഖല്ലി മിൻ സലാസ് അലൽ മുദാവമതി അലാ ദാലിക് ഫഅമ്മൽ ഔഖാത്തുൽ മുഫല്ലലത്തു കശഹരി റമളാൻ വഖുസൂസൻ ലയാലി അല്ലത്തി തുത്ലബു ഫിഹാ ലൈലത്തുൽ ഖദർ ഔ ഫിൽ അമാകിനിൽ മുഫല്ലല കമക്ക ലിമൻ ദഖലഹാ മിൻ ഗൈരി അഹ്ലിഹാ ഫയുസ്തഹബ് ലികസാറു ഫിഹാ മിൻ തിലാവത്തുൽ ഖുർആൻ ഇഗ്തിനാമൻ ലിഫളീലത്തി സമാനി വൽ മകാൻ ലതായിഫുൽ മആരിഫ് എന്ന ഗ്രന്ഥത്തിൽ അദ്ദേഹം പറയാണ്, മൂന്ന് ദിവസത്തിൽ കുറഞ്ഞ് ഖുർആൻ ഖത്തം തീർക്കരുത് എന്ന് പറഞ്ഞത് സാധാരണ പതിവാക്കുന്ന പോലെ പറ്റിയാണ്. റമദാൻ പോലെയുള്ള ശ്രേഷ്ഠ സമയങ്ങള്, മക്ക പോലുള്ള, മദീന പോലുള്ള ഹറമിലൊക്കെ ചെന്നു ആദ്യ ജീവിതത്തിൽ ആദ്യമായിട്ട് വരികയാണ്, അവിടെ ആ സ്ഥലത്തിന്റെ മഹത്വം ഉൾക്കൊണ്ടുകൊണ്ട് അയാൾ ഖുർആൻ പാരായണത്തിനായിട്ട് ഇരിക്കുകയാണെങ്കിൽ അയാൾക്ക് ചിലപ്പോൾ രണ്ടു ദിവസം കൊണ്ടോ ഒരു ദിവസം കൊണ്ടോ തന്നെ ഒരു ഖത്തം തീർന്നാലും കുഴപ്പമൊന്നുമില്ല. ലൈലത്തുൽ ഖദർ പ്രതീക്ഷിച്ച് രാത്രി ഉറക്കൊഴിച്ചിരിക്കുന്ന ആള് അവസാനത്തെ പത്ത്, അപ്പോഴൊന്നും ഈ നിയമം ബാധകമല്ല എന്ന് പറഞ്ഞ മുൻഗാമികൾ അത്ര വരെ ചർച്ച ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പോ ഒരു ഖത്തം തീർന്നാൽ തന്നെ വലിയ കാര്യമായി എന്നുള്ള നിലക്കാണ് അല്ലേ. മാത്രല്ല ഖത്തം തീർക്കാൻ തന്നെ പരിപാടിന്റെ പല ആൾക്കും ഇല്ല, ഇങ്ങനെ ഇവര് റമദാൻ അല്ലേ, ആ മുസാബന്ധന എടുക്കും, ഇങ്ങനെയാണ് മറിച്ചേ കിട്ടിയത്, ഇങ്ങനെയുണ്ട് ഓത് അപ്പോഴത്തേന് തൂങ്ങി അടച്ച് ഉറങ്ങി, പിറ്റേന്നും വരും ഒന്നാണ് മറിക്കും ഇങ്ങനെ ഉറങ്ങി. അങ്ങനെയാണ് യഥാർത്ഥത്തിൽ നമ്മൾ ഓരോ വീട്ടിലും ഓരോരുത്തർക്കും ഓരോ ഖുർആൻ വേണം. ബാപ്പാക്കൊരു ഖുർആൻ, അമ്മാക്കൊരു ഖുർആൻ. ഇത് റമദാൻ വരുമ്പോ എവിടെപ്പാ മുസാബ്, അത് കാണാനില്ലല്ലോ, ഞാൻ കുറെ ദിവസമായി പോയി തെരയണു. റമദാൻ വരില്ലേ, തെരഞ്ഞെടുക്കുക ഒരു മുസാബ് ഉണ്ടാകുക, വലിയ പുര വെക്കും, എന്നിട്ട് സുഹൃത്തിനോട് വിളിച്ചു പറയും, ഇജ്ജ് വരുമ്പോഴേ ആ പള്ളിന്ന് ഫ്രീ ആയിട്ട് മുസാബ് ഇട്ടോങ്കി രണ്ടെണ്ണം കൊണ്ടുപോകും എന്റെ പുതിയ പുരയ്ക്ക്. 45-55 ലക്ഷത്തിന്റെ പുര വെച്ചിട്ട് ഒരു മുസാബ് അവന് ഫ്രീ ഇട്ടണം. അതാ നമ്മളെ ആളുകളെ അവസ്ഥ. അത് പള്ളിക്കന്ന് ഫ്രീ ഇട്ടോ നോക്ക്, എങ്ങനെയുണ്ട് മുസാഫൊക്കെ. നല്ല മുസാഫുകള് ഫാഹറായ എഡിഷനില് നമുക്ക് വാങ്ങാൻ കിട്ടുമ്പോ ഇവിടെയും കിട്ടും, ഗൾഫിലും ഒക്കെ കിട്ടും. അത് ഓരോരുത്തർക്കും ഓരോ ഖുർആൻ തന്നെ വേണം. എന്നിട്ട് മോന്, മോള്, മോളെവിടെ ഓതിയെത്തിയെന്ന് കാണട്ടെ അടയാളം, ഇന്ന് ഓതിന്റെ ബാക്കി നാളെ ഓതുക. ഇടക്കൊക്കെ നമ്മളൊന്ന് കൂടെ ഇരുന്ന് കൊടുക്കുക, ഒന്ന് ഓതിക്ക, നിനക്കിപ്പോ എത്ര ഹൈഫുള്ളുണ്ട്, ഹൈഫുള്ളുള്ള ഒന്ന് ചൊല്ലിക്ക. അങ്ങനെയൊക്കെ ഖുർആനുമായി നമ്മുടെ കുടുംബത്തെ ബന്ധപ്പെടുത്തണം. ഖുർആൻ നമ്മുടെ നിത്യജീവിതവുമായി ബന്ധപ്പെട്ട ഗ്രന്ഥമാണ് എന്ന് അറിയാൻ കഴിയണം. നിങ്ങൾക്കറിയോ ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി റമളാനില് വേറൊരു ക്ലാസ് കൊടുക്കൂല. മൂപ്പര് ഇമാം ദാരുൽ ഹിജ്റ മദീനത്തെ ഇമാമാണ്, പല പല ക്ലാസ്സുകൾ കൊടുക്കുന്ന ആളാ. പക്ഷേ മൂപ്പര് ഫിഖ്ഹോ താരീഖോ ഒന്നും അന്നില്ല. ഫത്വ കൊടുക്കുന്ന ജോലി വരെ നിർത്തിവെച്ചിട്ട് ഖുർആനുമായിട്ടങ്ങ് മശ്ഹൂലാകും, വേറൊന്നും ഉണ്ടാവില്ല അദ്ദേഹത്തിന്റെ റമദാനിൽ. ഖുർആനായിട്ട് ബന്ധപ്പെട്ട പഠനം, ഖുർആൻ ഓതുക, അത് ഹിഫ്ളാക്കുക, അതിന്റെ തഫ്സീർ നോക്കുക, ഇങ്ങനെയായിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ സുഫിയാൻ സൗരി റഹ്മത്തുള്ളാഹി അലൈഹി റമദാൻ വന്നു കഴിഞ്ഞാൽ മറ്റെല്ലാ സുന്നത്തായ ഇബാദത്തുകളും മാറ്റിവെച്ച് ഖുർആൻ പാരായണത്തിന് വേണ്ടി മാത്രം മാറ്റിവെച്ചിരുന്നു എന്നാണ്. അതുപോലെ ഇമാം സുഹരി താബിഈങ്ങളിൽ പ്രസിദ്ധനായ വ്യക്തിയാണ്, ഇദാ ദഖല റമളാന യഖൂൽ ഇന്നമാ ഹുവ ഖിറാഅത്തുൽ ഖുർആൻ വ ഇത്ആമു ത്തആം. റമളാൻ എന്ന് പറഞ്ഞാൽ ഖുർആൻ ധാരാളമായി ഓതുക, ഭക്ഷണം കൊടുക്കുക. നോമ്പുകാരായ ആളുകൾക്ക് നോമ്പ് തുറപ്പിക്കാനും അത്തായത്തിനൊക്കെയുള്ള ഭക്ഷണം ധാരാളമായിട്ട് കൊടുക്കുക, വിതരണം ചെയ്യുക. ഇതാണ് തന്റെ പതിവ് എന്ന് അദ്ദേഹം പറഞ്ഞത് നമുക്ക് കാണാൻ സാധിക്കും. ഞാനിത് പറയാൻ കാരണം എന്താ അറിയോ, റമളാനിൽ പലതും വായിക്കുന്ന കൂട്ടത്തിൽ ഖുർആനും വായിച്ചാ പോരാ. റമളാനിൽ നമ്മൾ നേരമ്പോൾ തെണീറ്റ കുളിക്കണീന് മുമ്പ് ഒരു പത്രം വായിക്കലുണ്ട്, 1.5-2 മണിക്കൂറാ. ആ പല്ലിയാക്കാത്ത തൊള്ളയും കൊണ്ട് കുറേ ഇരുന്നിട്ടാവ് വായിക്കും. ആ എന്നിട്ട് ഖുർആൻ ഓതാൻ പിന്നെ ഒരു ഈറാൻ കെട്ടി എത്തുമ്പോഴത്തേന് 100 രൂപ ആവും. അത് ഒരു പേജ് 1.5 പേജ് ആകുമ്പോഴത്തേന് വാങ്ങിക്കൊടുത്ത് നിസ്കരിച്ച് പിന്നെ പല സാധനം വാങ്ങാനായി അങ്ങോട്ടായി ഇങ്ങോട്ടായി അതിന് പോകും. പിന്നെ ചില ആളുകളുടെ ക്യുസ് മത്സരം, ആ റമദാനിൽ ഫുള്ള് ക്യുസ്സാണ്. ക്യുസ് മത്സരത്തിന്റെ ചോദ്യം ഏതോ ചരിത്ര ഗ്രന്ഥത്തിന്റെ മൂലക്കുള്ള ഒരു സാധനം, എന്നിട്ട് അങ്ങ് ആ മൗലവിക്ക് ഫോൺ, ഈ മൗലവിക്ക് ഫോണ്, ഇതുമ കെട്ടിമറിയ ഈ ക്യുസ് മത്സരത്തുമേ. എന്നിട്ട് ഖുർആനോദാൻ അവർക്ക് സമയം കിട്ടുന്നില്ല. ഇപ്പൊ TV പ്രോഗ്രാമുകളിൽ ക്യുസ് വെക്കും, അറബിയിലൊക്കെ ഉണ്ട്, പത്രങ്ങളിലൊക്കെ റമദാൻ മുസാബഖ റമദാനിയ റമദാൻ മത്സരമാണ്. ഒരു പത്ര ഒരു ദിവസം ഒരു ചോദ്യം ഉണ്ടാകുക, എന്നിട്ട് ഈ 30 ചോദ്യവും കൂടി എടുത്തിട്ട് ഒട്ടിച്ച് തയച്ചാൽ ഓന് കാറ് കിട്ടും, ലോറി കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് ഓഫർ ഉണ്ടാവും. അതിന് വേണ്ടി എത്ര സമയമാണ് ആളുകൾക്ക് നടക്കുന്നേറികള്. അപ്പൊ അതിന്റെ ചെറിയ ചില പതിപ്പുകളൊക്കെ നമ്മളെ നാട്ടിലുണ്ടാവും. എന്നിട്ട് അതിന്റെ പിന്നാലെ ഇങ്ങനെ കൂടിയിട്ട് പല ആളുകൾക്കും അതിന് സമയം കിട്ടാതെ വരും. ഞാൻ പറയുന്നത് ഇസ്ലാമികമായ വിഷയങ്ങൾ ഒരുപാട് ഗ്രന്ഥങ്ങളുണ്ട്, ഫിഖഹി ഗ്രന്ഥങ്ങളുണ്ട്, താരീഖുണ്ട്, തർക്ക വിഷയമുണ്ട്, പലതും ഉണ്ട്. പക്ഷേ റമദാൻ എന്ന് പറയുന്നത് ഖുർആൻ വിജ്ഞാനത്തിന് വേണ്ടി മാത്രം മാറ്റി വെക്കേണ്ട ഒരു മാസമാണ്. ഖുർആന്റെ തഫ്സീർ, ഖുർആന്റെ തർജ്ജമ, ഖുർആൻ ഹിഫ്ളാക്കല്, മറന്നുപോയത് മറന്നു തന്നെ പറയാൻ പാടില്ല എന്നറിഞ്ഞ്. ആ ലാ യഖുൽ അഹദുക്കും നസീതു ആയത കൈത വ കൈത്, ഇന്നാലിന്ന ആയത്തൊക്കെ ഞാൻ പഠിച്ചു, ഇന്നാലിന്റെ സുഹൃത്തൊക്കെ ഒക്കെ മറന്നുപോയി എന്നോട് എന്ന് നിങ്ങൾ പറയരുത്. ബൽ ഹുവ നുസ്സിയ, മറപ്പിക്കപ്പെട്ടു എന്നേ പറയാവൂ. എന്താ അതിന്റെ ഗൗരവം, എന്താ അവനുള്ള വ്യത്യാസം, മനസ്സിലായിട്ടില്ലല്ലേ. ഷെയ്ഖ് സാലിഹുൽ ഉസൈമീൻ അദ്ദേഹത്തിന്റെ മജാലിസ് റമളാനി എന്ന പുസ്തകത്തിൽ പറയാണ്, ഖദ് യുഷ്ഇറു ബി അദമിൽ മുബാലാതി ബിമാ ഹഫിള മിനൽ ഖുർആനി ഹത്താ നസിയഹു. അയാളുടെ ആ പ്രയോഗം അത് ചിലപ്പോൾ അറിയിക്കുന്നുണ്ട്, താൻ ഹിഫിളാക്കിയ ഖുർആനെ സംബന്ധിച്ച് അയാൾ ഗൗനിച്ചില്ല, അത് കണക്കിലെടുത്തില്ല. കൊറേ പഠിച്ചിന്ന് പണ്ട്, അന്നിപ്പോ വേറെ പണിയൊന്നുമില്ലല്ലോ, അങ്ങനെ പഠിച്ചു, പിന്നെ കച്ചവടം അതൊക്കെ അതാണ് മറന്നു, ഇപ്പൊ ഒന്നും അറിയില്ല, ഒരു വിലയില്ലാത്ത മാതിരി. ആ മറന്നതിനെ പറ്റി ഓന് യാതൊരു വിഷമവും ഇല്ലാത്ത മാതിരി, അത് പാടില്ല. അതുകൊണ്ടാണ് അങ്ങനെ പറയരുത്, മറപ്പിക്കപ്പെട്ടു എന്നേ നിങ്ങൾ പറയാവൂ. തആഹദു അൽ ഖുർആൻ, ഖുർആന്റെ കാര്യം നിങ്ങൾ നല്ലവണ്ണം ശ്രദ്ധിക്കണം, നല്ലവണ്ണം ഗൗനിക്കണം, കണക്കിലെടുക്കണം. ഫവല്ലദീ നഫ്സീ ബിയദിഹി, എന്റെ ആത്മാവ് ആരുടെ കയ്യിലാണ്, അവൻ തന്നെ സത്യം. ലഹുവ അശദ്ദു തഫല്ലുതൻ മിനൽ ഈബിലി ഫീ ഉഖുലിഹാ, മുത്തഫഖൻ അലൈഹി ആയ ഹദീസാണ്. ഒട്ടകം അതിന്റെ കെട്ടുകയറിൽ നിന്ന് കുതിറിപ്പോകുന്നതിനേക്കാൾ ശക്തിയിൽ നമ്മളെ മനസ്സെന്ന് പഠിച്ച ഖുർആൻ മറന്നു പോകുന്നു. ആ വിചാരിച്ച് റമദാനിലിപ്പാ ഇഫുള്ളിലൊക്കെ ഒന്ന് ഒന്ന് മനപ്പാടൊക്കെ ഒന്ന് പുതുക്കണം എന്നൊക്കെ വിചാരിച്ചു, റമദാൻ പോയതറിഞ്ഞില്ല. അങ്ങനെ എത്ര കൊല്ലായി പറയണു, അതെല്ലാ കൊല്ലം അങ്ങനെയാണ്. റമദാനു മുമ്പന്നെ ഖുത്ബയിലൊക്കെ ഓർമ്മപ്പെടുത്തുന്നതിനാ, റമദാനിൽ ഒരു ടൈം ടേബിൾ നമുക്ക് ഉണ്ടാകണം, റമദാനിൽ നമ്മുടെ കാര്യങ്ങൾക്കൊക്കെ ഒരു ടൈം ടേബിൾ ഉണ്ടാകണം. അതിനുവേണ്ടിയാണ് നേരത്തെ തന്നെ ആ കാര്യത്തിൽ ഓർമ്മപ്പെടുത്താൻ ഖുത്ബകളും മറ്റുമൊക്കെ നടത്തുന്നത്. സുഹൃത്തുക്കളെ, നമ്മൾ പലരും ഇപ്പൊ ഖുർആൻ ഓതുകയാണെങ്കിൽ ഖുർആൻ ഓത്തിന്റെ നിയമങ്ങൾ പലർക്കും അറിഞ്ഞുകൂടാ. തജവീദ് ജൂതന്മാരാ ഉണ്ടാക്കിയെന്ന് വിശ്വസിക്കുന്ന ആളുകൾ വരെ നമ്മളെ കൂട്ടത്തിലുണ്ട്. ഏയ്, തജവീദ് പറഞ്ഞെന്താ, ഖുർആൻ നന്നാക്കി ഓതാനുള്ള ഒരു പാരായണ ശാസ്ത്രം, അത് ജൂതന്മാരുണ്ടാക്കിയാണ് എന്ന് മണിച്ചുകൊണ്ട് അതിന്റെ അർത്ഥത്തിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ വേണ്ടി. ഒരിക്കലും ശരിയല്ല അത്. അങ്ങനെ വാദിച്ചിരുന്ന ആളാണ് എന്റെ ഉസ്താദ് അബ്ദുസലാം സുല്ലമി, ഞങ്ങളോട് പറയാറുണ്ടായിരുന്നു അത് ജൂതന്മാരുണ്ടാക്കിയതാണ്. എന്നിട്ട് ഇങ്ങനെ എന്നറിഞ്ഞ ഓതും, അർത്ഥമൊന്നും പഠിക്കൂല. എന്നറിഞ്ഞ ഓതുക എന്നുള്ളത് അതിന്റെ നിയമം അനുസരിച്ച് ഓതുകയാണെങ്കിൽ, ഖിറാഅത്തിന്റെ നിയമം അനുസരിച്ച് ഓതുകയാണെങ്കിൽ അതുകൊണ്ട് അർത്ഥം പഠിക്കാതിരിക്കൂല. ആ നിയമം അനുസരിച്ച് ഓതണോ കേട്ടാത്തിന് അർത്ഥം നമുക്ക് മനസ്സിലാവും. മറ്റവൻ അവിടെ മുറിച്ചു ഇവിടെ മുറിച്ചു അത് തിരിയില്ല, മനസ്സിലായില്ലേ. രാഗാത്മകമായി ഓതുക എന്നതല്ല. പിന്നെയോ വറത്തിലിൽ ഖുർആന തർതീല, ഖുർആൻ അത് നിങ്ങൾ നിർത്തി നിർത്തി സാവകാശ ക്രമത്തിൽ ഓതണം. കവിതാ പാരായണം പോലെ യാതൊരു ചിന്തയും കൂടാതെ ഈണത്തിൽ ഇങ്ങനെ ഓതിപ്പോകല്ല വേണ്ടതെന്നാ. ഉമ്മു സലമത്ത് റളിയല്ലാഹുവന്നു പ്രവാചകൻ സാസമിന്റെ ഖിറാഅത്തിനെ സംബന്ധിച്ച് പറയുന്നത്, കാന സല്ലല്ലാഹി അലൈഹി വസല്ലം യഖ്തഉ ഖിറാഅതഹു, മുറിച്ചു മുറിച്ചാണ് ഓതിയിരുന്നത്. ആയതൻ ആയതൻ, ഓരോ ആയത്തിന്റെയും തലക്കൽ നിർത്തിയിട്ട് എന്നിട്ട് അവിടെ നിന്ന് ഓതി കാണിച്ചു കൊടുത്തു, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അത് നിർത്തിയിട്ട് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അങ്ങനെ നിർത്തിയിട്ടാ ഓതേണ്ടത്. ഖുറാഫികളെ തറാവീൻ വെച്ചില്ലെങ്കിൽ ഞാൻ എന്റെ ജീവിതത്തിൽ ആകെ ഒരുക്കെ കണിഞ്ഞു അത്. ഒരാൾ മരിച്ചു നമ്മളാൾ അവിടെ ഖുറാഫികളാണ് മഖ്ബറുള്ള പള്ളിയിൽ ഇതാണ്. അങ്ങനെ ഒന്ന് കൂടിയപ്പോഴല്ലേ സുഹൃത്തുക്കളെ ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ഒരൊറ്റ രണ്ട് ശ്വാസത്തിലാണ് ഒരു ഫാത്തിഹ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അർറഹ്മാനിർ റഹീം, മാലിക് യൗമിദ്ദീൻ, ഇയ്യാക നഅബ്ദു വഇയ്യാക നസ്തഈൻ, ഇഹ്ദിന സ്സിറാത്തൽ മുസ്തഖീമ, സ്സിറാത്തൽ ലദീന അൻഅംത അലൈഹിം വഗൈറിൽ മഗ്ളൂബി അലൈഹിം വലല്ലാലീൻ. ആമീൻ. പിന്നെ വത്തിരിക്കുന്ന കൃതായത്തിക്ക് എത്ര എളുപ്പം. അല്ലാഹു അക്ബർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹു അക്ബർ. എത്ര എളുപ്പം നിങ്ങൾ. എന്നിട്ട് പറയലെന്താ, നിങ്ങൾ മുതലാളിമാര് മുജാഹിദാകാൻ വേണ്ടി 23 ഡിസ്കൗണ്ട് കൊടുത്തിക്കല്ലേ. ഏയ്, മുതലാളിമാർക്ക് നേരമുണ്ടാവില്ലല്ലോ, അപ്പൊ 23 കിരിക്കാൻ കിട്ടില്ല. അപ്പൊ മുതലാളിമാരെ കിട്ടാൻ വേണ്ടി ഡിസ്കൗണ്ട് കൊടുത്തു 11. എന്നിട്ടോ നമ്മളെ 4 റക്കാത്ത് കഴിഞ്ഞിട്ടുണ്ടാവില്ല, അപ്പത്തിന് ഖുറാഫി റോട്ടിൽ ഒന്ന് പടക്കം പൊട്ടിച്ചു തുടങ്ങിയിട്ടുണ്ടാവും ഓന്റെ 23 കഴിഞ്ഞിട്ട്. ആ ജാതി സ്പീഡിലൊത്തി എന്താണ് ആ ഓത്തിന്റെ ഒക്കെ സ്ഥിതി. അപ്പൊ അതുകൊണ്ട് ഒരിക്കലും തന്നെ അങ്ങനത്തെ ഒരു ഓത്ത് നമ്മക്ക് ഉണ്ടാകരുത്. നമ്മൾ ഓതുന്നത് ഓരോ ആയത്തിന്റെ തലക്കല് നിർത്തി നിർത്തി തന്നെ ഓതണം. അത് അർത്ഥം ആലോചിച്ചുകൊണ്ട് ഓതുകയാണെങ്കിൽ അതിനെന്തുമാത്രം പുണ്യമുണ്ട്. അഫലാ യതദബ്ബറൂനൽ ഖുർആൻ അം അലാ ഖുലൂബിൻ അഖ്ഫാലുഹാ. അവർ ഖുർആനെ കുറിച്ച് ഉറ്റാലോചിക്കുന്നില്ലേ? അതല്ല, അവരുടെ ഹൃദയങ്ങൾക്ക് അതിൻ്റെതായ ചില പൂട്ടുകളുണ്ടോ? ഖുർആൻ ചോദിക്കുകയാണ്. ഖുർആൻ ആലോചിച്ച് അർത്ഥം ആലോചിച്ച് ഓതണം. ഖുർആനിന്റെ ആശയങ്ങളിൽ സ്വാധീനിക്കപ്പെട്ടിട്ട് ആശയം മനസ്സിൽ തട്ടി കണ്ണുനീര് വന്ന സംഭവങ്ങള് നമ്മൾ ഖുതുബയിൽ കേട്ടിട്ടില്ലേ? ഇബ്നു മസൂദ് റളിയല്ലാഹുവിന് ഓതി കേട്ടിട്ട് റസൂലുള്ള കരഞ്ഞത് അല്ലേ? പരലോകത്തെ കുറിച്ചുള്ള ആയത്ത് വന്ന ഫകൈഫ ഇദാ ജിനാ മിൻ കുല്ലി ഉമ്മത്തിൻ ബിശഹീദിൻ, എല്ലാ സമുദായത്തിൽ നിന്നും ഓരോ സാക്ഷികളെ കൊണ്ടുവരികയും വജിനാ ബിക അലാ ഹൗലാഇ ശഹീദാ, ഈ സമുദായത്തിന് വേണ്ടി താങ്കളെ സാക്ഷിയായി കൊണ്ടുവരികയും ചെയ്യുന്ന രംഗം എന്തായിരിക്കുമെന്ന് ആ സന്ദർഭം അത് പറഞ്ഞപ്പോ റസൂല് പറഞ്ഞ ഹസ്ബുക്കെല്ലാം ഇപ്പത്ര മതി, നിർത്തിക്കളിങ്ങളൊക്കെ റാത്ത് കണ്ടോ. എന്നിട്ട് ഞാൻ നബിയെ നോക്കുമ്പോൾ നബിയുടെ രണ്ട് കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നത് ഞാൻ കണ്ടു എന്നാണ് കണ്ടോ. അത് നബി നിസ്കരിക്കുമ്പോഴും അങ്ങനെ തന്നെയാണ്. ഇബ്നു മസൂദ് റളിയല്ലാഹുവിന് പറഞ്ഞിട്ടുണ്ട്, ദഖൽതു അല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഹുവ യുസല്ലി, നബി നിസ്കരിക്കുമ്പോ നബിയുടെ അടുത്ത് ഞാൻ പ്രവേശിച്ചു. ഫസമിഅതു ഫീ സദ്രിഹി അസീസൻ കഅസീസിൽ മിർജലി മിനൽ ബുക്കാ, നബിയുടെ നെഞ്ചകത്തു നിന്നും ചട്ടി തിളക്കുമ്പോണ്ടാകുന്ന ശബ്ദം പോലെ ഒരു കരച്ചിലിന്റെ ശബ്ദം ഞാൻ കേട്ടു. മിർജലി എന്ന ഉരുളി എന്നൊക്കെ പറയില്ലേ നമ്മള് ഭക്ഷണം പാകം ചെയ്യാനുള്ള പാത്രത്തിന് മൊത്തത്തിൽ പറഞ്ഞ പേരാ, ആ പാത്രത്തിന്റെ കരച്ചിൽ പോലുള്ളൊരു ശബ്ദം ഞാൻ കേട്ടു എന്ന് ഇബ്നു മസൂദ് റളിയല്ലാഹുവിന് പറയാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നമ്മൾ ആ നിലക്ക് ഖുർആൻ ഓതുകയാണെങ്കിൽ നമുക്കും കരച്ചിൽ വരും. അത് പഠിച്ചാൽ, ഖുർആന്റെ ആശയ ഗാംഭീര്യം ഓർത്താൽ, ഇഖ്ലാസോട് കൂടി അത് പഠിച്ചാൽ നമുക്കും വരും കരച്ചില്. വൈലുല്ലിൽ മുത്തഫിഫീൻ എന്ന സൂറത്തുണ്ടല്ലോ, അളത്തത്തിനും തൂക്കത്തിനും കൃത്രിമം കാണിക്കുന്നവർക്ക് നാശം. ഏ, അത് പറഞ്ഞിട്ട് യൗമ യഖൂമു നാസു ലിറബ്ബിലാലമീൻ, സർവലോക രക്ഷിതാവിന് വേണ്ടി ആളുകൾ പരലോകത്ത് നിൽക്കുന്ന രംഗം ഇതങ്ങട്ട് ഓതിയിട്ട് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഫബക, അദ്ദേഹം കരഞ്ഞു. അതിനുശേഷമുള്ളത് അദ്ദേഹത്തിന് ഓതാൻ കഴിയാതായി എന്നാ പറഞ്ഞത്. എന്താ കാരണം? ആ പരലോകത്തിന്റെ രംഗം അദ്ദേഹത്തിന് ഓർമ്മ വന്നു. അദ്ദേഹത്തിന്റെ പിതാവ് ഹസ്രത്ത് ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹുവിന്റെ പരുക്കൻ പ്രകൃതക്കാരനാണ്. ഉമർ എന്ന് പറയുമ്പോ തന്നെ ഒരു പരുക്കൻ ആളായിട്ടാ അല്ലേ, അദ്ദേഹത്തിന്റെ മുമ്പിൽ നിൽക്കാൻ കഴിയൂല അയാള് ഒരു നോട്ടം നോക്കിയാൽ തന്നെ. അങ്ങനെയുള്ള അത്രയും ഗാംഭീര്യം നിറഞ്ഞു തുളുമ്പിയിരുന്ന ഒരു വ്യക്തിത്വമായിരുന്നു. പക്ഷെ ഖുർആൻ ഓതുമ്പോൾ അദ്ദേഹവും തേങ്ങി തേങ്ങി കരയുമായിരുന്നുവെന്ന് അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ കാണാം. തഖ്വ നിറഞ്ഞൊരു മനസ്സ് ഉണ്ടെങ്കിൽ ഈ ഖുർആനിന്റെ ആശയം മനസ്സിൽ തട്ടിയാൽ കരഞ്ഞു പോകും കൂട്ടരെ, കരഞ്ഞു പോകും, കരയാതിരിക്കാൻ കഴിയില്ല. ആ നിലക്കായിരുന്നു സഹാബികളും സലഫുകളുമൊക്കെ അവരുടെ ജീവിതത്തിൽ ഖുർആനുമായുണ്ടായിരുന്ന ബന്ധം. അബ്ദുല്ലാഹിബിൻ അബി മുലൈക്ക ഇബിൻ അബ്ബാസ് റളിയല്ലാഹുവിനെ കുറിച്ച് പറയാണ്, സഹീബത്തുബിൻ അബ്ബാസ് മക്ക ഇലൽ മദീന, മക്കയിൽ നിന്ന് മദീന വരെയുള്ള യാത്രയിൽ ഒരിക്കൽ ഞാൻ ഇബ്നു അബ്ബാസിനോടൊപ്പം പോയി. ഫഖാൻ ഇദാ നസല ഖാമ ശത്ര ലൈലി, എവിടെയെങ്കിലും ഇറങ്ങുമ്പോൾ രാത്രി ഒരു ഭാഗത്ത് അദ്ദേഹം എണീറ്റ് നിസ്കരിക്കും. ഖാല ഫസാലഹു യബ് കൈഫ കാനത ഖിറാഅതുഹു, എങ്ങനെയായിരുന്നു അദ്ദേഹത്തിന്റെ ഖിറാഅത്ത് എന്ന് ഇബ്നു അബീ മലൈക്കയോട് അയ്യൂബ് ചോദിക്കുകയാണ്. അദ്ദേഹം പറയാണ് വഖറ അദ്ദേഹം ഓതി വജാഅത് സക്രത്തുൽ മൗത്ത് ബിൽ ഹഖ് ذالിക മാ കുന്ത മിൻഹു തഹീദ് കണ്ടോ ആ സക്രത്തുൽ മൗത്ത് വന്നെത്തി മനുഷ്യൻ ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന ആ മരണം വന്നെത്തി എന്ന ആയത്തൻ എത്തിയപ്പോൾ ഫജഅല യുറത്തിലു അദ്ദേഹം നിർത്തി നിർത്തി അത് ഓതാൻ തുടങ്ങി വയുക്സിറു ഫീ ذالിക നസീദ് പിന്നെ കേൾക്കുന്നത് അദ്ദേഹത്തിന്റെ അധികമായ തേങ്ങലുകളാണ് കേൾക്കാൻ സാധിച്ചത് എന്ന് അപ്പൊ മരണത്തെക്കുറിച്ചുള്ള ആയത്ത് വന്നപ്പോ ഏത് തന്ത്രശാലിയും പരാജയപ്പെടുന്ന രംഗമാണല്ലോ എത്ര പണക്കാരനും എന്ത് സൗകര്യമുള്ളവനാകട്ടെ മരണത്തിന് രക്ഷപ്പെടാൻ കഴിയില്ലല്ലോ അതോർത്ത് അദ്ദേഹം കരഞ്ഞു എന്നാണ് ഇന്നും നമ്മള് ഹറമിലൊക്കെ പോയാൽ അല്ലേ വലിയ വലിയ കാര്യങ്ങളായ പണ്ഡിതന്മാര് നിസ്കാരത്തിൽ ഓതുമ്പോ ചില പ്രത്യേക ആയത്തെത്തുമ്പോ കരയുന്നത് നമുക്ക് കാണാൻ സാധിക്കും അത് മനസ്സിൽ തട്ടിയിട്ടുള്ള കരച്ചിലാണ് മാത്രമല്ല നിങ്ങൾ കരച്ചിൽ വരുത്താൻ ശ്രമിക്കണമെന്ന് വരെ ചില ഹദീസുകളിൽ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാല് അതുമായിട്ട് നമ്മുടെ ഹൃദയം അങ്ങോട്ട് ബന്ധപ്പെടുത്തുക എന്നുള്ളതാണ് ആ നിലക്കുള്ള ഒരു പാരായണം നമ്മൾ ശീലിക്കേണ്ടതുണ്ട് റിയാ വന്നു പോകുന്നതിനെ സൂക്ഷിക്കണം റിയാ എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർ കാണാൻ വേണ്ടി ചില സ്ഥലത്തുണ്ട് അറബി ഒന്നും അറിയില്ല ഖുർആനും ഒന്നും അറിയില്ല അർത്ഥം ഒന്നും അറിയില്ല പക്ഷെ നിസ്കരിക്കാൻ നിന്ന് കയ്യടി കെട്ടി അപ്പൊ തന്നെ അത് പൊട്ടും അങ്ങനെ കരച്ചിൽ തുടങ്ങും പിന്നെ മൂക്ക് പിഴിയലും അത് പിന്നെ ടവലിലാക്കി കീശയിലിടലും ആകെപ്പാടൊരു കളി ആ നിലക്കുള്ളതല്ല ഞാൻ പറയുന്നത് ഖുർആൻ കേട്ട് അത് മനസ്സിൽ തട്ടുമ്പോൾ നമുക്കും ചിലപ്പോൾ കരച്ചിൽ വന്നു പോകും അറബി ഭാഷ അറിയാത്ത ആൾക്കും ഖുർആന്റെ അർത്ഥം അറിയാത്ത ആൾക്കും കരച്ചിൽ വരൂല എന്നല്ല ഞാൻ പറഞ്ഞു അങ്ങനെയൊക്കെ വന്നേക്കാം അതുകൊണ്ട് അതൊക്കെ നമ്മൾ നമ്മുടെ ഖിറാഅത്തിനെ ഒന്ന് വിലയിരുത്താൻ വേണ്ടി മാത്രമാണ് ഞാൻ അതൊക്കെ പറഞ്ഞിട്ടുള്ളത് ആ നിലയ്ക്ക് നിങ്ങൾ അതിനെ കണ്ടാലും ഇനി സുഹൃത്തുക്കളെ ഖുർആൻ ഓതുന്ന ആള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശദീകരിച്ചത് മഥലുൽ ഉത്രുജ്ജതി റീഹുഹാ തയ്യിബും വ തഅമുഹാ തയ്യിബുൻ ഖുർആൻ ഓതുന്ന വിശ്വാസി മധുര നാരങ്ങ പോലെയാണ് നല്ല മണം അതേസമയം അത് കഴിച്ചാലോ നല്ല രുചിയും എന്നാൽ ഖുർആൻ ഓതാത്ത സത്യവിശ്വാസി കാരക്ക പോലെയാണ് എന്നാ അതിന് മണമില്ല പക്ഷെ കഴിച്ചാൽ നല്ല മധുരമുണ്ട് എന്നാൽ ഖുർആൻ ഓതുന്ന മുനാഫിക്ക് അവൻ വാസനച്ചെടി പോലെയാണ് ആള് മുനാഫിക്കാണ് നല്ലിടത്ത് ഖുർആൻ ഓതും മണം നല്ല മണമാണ് പക്ഷേ അത് കഴിച്ചാലോ എന്താ വാസനച്ചെടി കയ്പാണ് കടിച്ചു നോക്കിയ കയ്പായിരിക്കും വമഥലുൽ മുനാഫിഖില്ലദി ലാ യഖറഉൽ ഖുർആന കമഥലിൽ ഹംദല ഇനി മുനാഫിക്കാണ് പക്ഷെ ഖുർആൻ ഓതലുമില്ല എങ്കിൽ ആട്ടങ്ങ പോലെയാണ് കടിച്ചാലും കയ്പ് ദുഷിച്ച മണവും ഈ ഒരു ഉദാഹരണം ഖുർആൻ ഓതുന്ന സത്യവിശ്വാസിയെയും ഖുർആൻ ഓതാത്ത സത്യവിശ്വാസിയും ഓതുന്ന മുനാഫിക്കിനി ഓതാത്ത മുനാഫിക്കിനി അല്ലാഹുവിൻ റസൂൽ വർണ്ണിച്ചു നോക്കി നിങ്ങൾ സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന അകവും പുറവും നന്നായ ആളെന്നാണ് സത്യവിശ്വാസിന്റെ അത് അകവും പുറവും നന്നാകണം ഖുർആനുമായി നമ്മൾ ഓതുമ്പോ അത് നമ്മുടെ ജീവിതവുമായി അതിന്റെ ബന്ധമുണ്ടായിരിക്കണം ആ നിലക്ക് അകവും മുറവും നന്നായ രൂപത്തിൽ നമ്മൾ വരണം നിങ്ങൾ ആലോചിച്ച് നോക്കി ഇത്ര പുണ്യമുള്ളൊരു ഗ്രന്ഥം വേറെ ഏതാണുള്ളത് ആ ഒരൊറ്റ ഹദീസുകളൊന്ന് ചെറുതായിട്ടൊന്ന് അനലൈസ് ചെയ്താൽ മതി മൻ ഖറ ഹർഫം മിൻ കിതാബില്ലാ ഫലഹു ബിഹി ഹസന ആരെങ്കിലും ഖുർആനിൽ ഒരക്ഷരം ഓതിയാൽ അയാൾക്ക് ഒരു നന്മയുണ്ടായിരിക്കും വൽ ഹസനത്തു ബി അശരി അംസാലിഹ ഒരു നന്മ അതിന്റെ പത്തിരട്ടിയോളം പ്രതിഫലമുള്ളതാണ് അപ്പൊ ഒരക്ഷരം ഓതിയ പത്ത് പുണ്യം 5 മിനിറ്റ് നമ്മൾ ഖുർആൻ എടുത്ത് ഓതുകയാണെങ്കിൽ അല്ലേ 5 മിനിറ്റ് ഒരു ഏട് ഓതും എന്ന് വിചാരിക്ക രണ്ട് പേജ് അപ്പുറപ്പുറം ഓതി എന്ന് വിചാരിക്ക സാധാരണ ഓതിയാണെങ്കിൽ എത്ര പുണ്യ നമുക്ക് കിട്ടിയത് ഒരു വരി ഖുർആൻ എടുത്ത അതിൽ അക്ഷരങ്ങൾ എണ്ണി നോക്കാണി 25 or 26 or 25 or 30 അടക്ക് അക്ഷരം ഉണ്ടാവും അപ്പൊ 25 അക്ഷരം ആവറേജ് കൂട്ടിയാലേ 250 പുണ്യം ഒരു വരി ഓതിയ അങ്ങനത്തെ 15 or 16 ലൈൻ ഉണ്ടാവും ഒരു പേജില് അപ്പൊ എത്ര പുണ്യം എത്രായിരം പുണ്യ നമുക്ക് കിട്ടുന്നത് ഇത് റമദാനിലുള്ള സ്പെഷ്യൽ ഓഫറല്ല 360 ദിവസമുള്ള ഓഫറാണ് അപ്പൊ ഇത്ര കൂലിയുള്ള ഒരു ഗന്ധം മാറ്റിവെച്ചിട്ടാണ് നമ്മൾ ഈ പത്രത്തിലെ കാളമൂത്രം വായിക്കാൻ 2 മണിക്കൂർ 3 മണിക്കൂറൊക്കെ ചിലവാക്കണേ ഖുർആൻ ഓതാൻ പറഞ്ഞ എവിടെ മനുഷ്യന് സമയം എന്നറിയും അല്ലേ പത്രം ഇന്നിപ്പോ ഞാൻ മനോരമ വായിച്ചു മാതൃഭൂമി വായിച്ചു ചന്ദ്രിക ഇപ്പൊ ഒന്ന് കണ്ടിട്ടില്ല ഇന്ന് പെശാന്റെ ഏതാ ഒന്ന് കൊണ്ടുവന്നിട്ട് മറ്റവന്റെ കൂടി അവൻ കൂടി ഒന്ന് നോക്കിയാൽ ഇന്ന് ഉറക്കം വരുള്ളൂ ഏയ് പത്രം വായിക്കണ്ടെന്നല്ല ഞാൻ പറയുന്നത് പത്രം വായിക്കണം പത്രം വായിക്കേണ്ട മാതിരി മാത്രം വായിച്ചാൽ മതി അത് അത്യാവശ്യമുള്ള വായന വായിച്ചാൽ മതി അത് നടക്കാൻ വേണ്ടി പലേ ദൈവം ഒക്കെപ്പാടെ നമ്മൾ വായിച്ച് തള്ളേണ്ടതില്ല പത്രവിജ്ഞാനത്തിന്റെ ആയുസ് ഒരു ദിവസമാണ്. ഇന്നത്തെ പത്രം നാളെ നമ്മൾ നിലത്ത് ചവിട്ടാനോ അല്ലെങ്കിൽ പിന്നെ ഭക്ഷണത്തിന് വിരിക്കാനോ കൊടുക്കും, അത്ര അതിന്റെ ആയുസുള്ളൂ. ഖുർആൻ എന്ന് പറയുന്നത് അതിന്റെ അക്ഷരം ഓതിയാൽ പുണ്യം, അതിന്റെ അർത്ഥം പഠിച്ചാൽ പുണ്യം, അത് ജീവിതത്തിൽ പകർത്തിയാൽ പുണ്യം. ഈ പുണ്യം മനസ്സിലാക്കാത്ത ഒരുപാട് മനുഷ്യന്മാർ നമ്മളെ സമുദായത്തിലുണ്ട്. റമദാ മാസത്തിലും സെബീനിയും 2222 വക ഏടും 3333 വക ഏടും 155 വക ഏടും ഒക്കെ ഓതി തീർക്കുന്ന കൗമ ഇപ്പോഴും ഉണ്ട്. മാത്രമല്ല, അപ്പൊ തെക്കൻ കേരളത്തിൽ ഒരു മൗലവി പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ടല്ലോ, മൻസിൽ. കേട്ടില്ലേ, മൻസിൽ ഓതുക. എന്താ ഈ മൻസിൽ? ടി വിയില് ചോദ്യാണ് അല്ലേ, കുട്ടി കരയുന്നു, എന്താ യാ ലത്തീഫ് എന്ന് 100 വട്ടം പറയണം, അല്ലെങ്കിൽ ഒരു ആയത്തിന്റെ കഷ്ണം ഉണ്ട്, ആ കഷ്ണം ഓതണം. എന്നിട്ട് അയാൾ ഒരു ബുക്ക് തന്നെ ഇറക്കിയിട്ടുണ്ട് അല്ലേ, മഫാസ്. എന്നിട്ട് പെണ്ണുങ്ങൾ ഇപ്പൊ അതാ ഓതുന്നത്, ഒരായത്തിന്റെ കഷ്ണം, മറ്റേ ആയത്തിന്റെ കഷ്ണം, മറ്റേ അരായത്ത്, ഇതിന്ന് മുക്കാലായത്ത്, ഇതിങ്ങനെ ഓതുക. ഖുർആൻ അള്ളാഹുവിന്റെ റസൂലിന് ഇറക്കി കൊടുത്ത ഖുർആൻ സഹാബത്ത് ക്രോഡീകരിച്ച തർത്തീബ്, അതിൽ ഓതിയാലേ ആ പുണ്യം കിട്ടുള്ളൂ. ഇത് ഓതിക്കൊണ്ടിരിക്കുന്ന ആളുകളുണ്ട്, ഈ മൻസിലും മഫാസും മാത്രം ഓതുന്ന ആളുകളുണ്ട്. 5 കൊല്ലം പിന്നിടുന്ന TV പരിപാടി എന്ന് പറഞ്ഞിട്ട് വലിയ പരസ്യമാണ്. എന്നിട്ടോ മൂപ്പരെ ഈ പുസ്തകാരോ കോഴിക്കോട്ട് നിന്ന് വ്യാജമായിട്ട് അടിച്ചു, അപ്പൊ മൂപ്പര് പറഞ്ഞു വ്യാജ കോപ്പികളിൽ ഓതി അതിന്റെ കൂലി കിട്ടൂല. ഇങ്ങനെയുണ്ട് വ്യാജ മനസ്സിൽ കിതാബ് പലരും ഇറക്കിയിട്ടുണ്ട്, അതിന് കൂലി കിട്ടൂല. അപ്പൊ ഏതോ സൂഫികൾ എഴുതി വെച്ചതാണത്, അതിങ്ങനെ ഓതുകയാണ്. അതുകൊണ്ട് ആ ജാതി സാധനങ്ങളൊന്നും പരിശുദ്ധ റമദാനിൽ നമ്മൾ ഓതരുത്, ഓതാൻ എടുക്കരുത്. അല്ലാത്ത കാലത്തും ഖുർആനാണ് നമ്മൾ ഓതേണ്ടത്, ഖുർആനുമായിട്ടാണ് നമ്മളെ ജീവിതത്തിന് ബന്ധമുണ്ടാകേണ്ടത്. അല്ലാത്ത ദലായിലുൽ ഖൈറാത്തും ഹിസ്ബുൻ നബവിയും അതുപോലെ വേറെ പറയേ ബഹറുകളും അതൊന്നും നമ്മൾ ഓതേണ്ട സാധനങ്ങളല്ല, ആരോ പലകാലത്തും കെട്ടിയുണ്ടാക്കിയ സാധനങ്ങളാണ്. പരിശുദ്ധ ഖുർആൻ, അതും അതിന്റെ തഫ്സീറും, അത് ഹദീത്തിന്റെ അടിസ്ഥാനത്തിലുള്ള തഫ്സീർ. മരിച്ചവർക്ക് വേണ്ടി ഓതി ഹദിയ ചെയ്യാൻ ആളുകൾ റമദാൻ മാസത്തിലേ ആ ഒരു യാസീൻ ഓതിയിട്ട് മരിച്ച അമ്മക്ക് വേണ്ടി ഇത്ര, മരിച്ച അപ്പാക്ക് വേണ്ടി ഇത്ര എന്ന് പറഞ്ഞിട്ട് ഓതുകയാണ്. അങ്ങനെ മരിച്ചവർക്ക് ഓതി ഹദിയ ചെയ്യുന്ന ഏർപ്പാട് തന്നെയല്ല. എന്തായി പറയണ്, ഞാൻ ഓതിയതിന്റെ കൂലി പോലത്തൊരു കൂലി ഇയാൾക്ക് കൊടുക്കണേ. ഏയ് പേരോടും അറിയണ്ട്, അത് ഹദിയ ചെയ്താലേ മരിച്ചവർക്ക് കിട്ടുള്ളൂ. മരിച്ചോർത്ത് ഖുർആൻ ഓതിയാൽ അതിന്റെ കൂലി കിട്ടൂലാന്ന് ഇമാം ഷാഫി പറഞ്ഞിരിക്കുന്നു എന്നപ്പോ അത് മൗലവി അത് പറഞ്ഞിട്ടൊരു ദ്വയ ഉണ്ട്, ആ ദ്വയ പറയാത്തവനെ പറ്റിയാ. എന്താണ്? അല്ലാഹുമ്മ ഔസിൽ മിസ്ല സവാബി ഖറതുഹു ലി കുഞ്ഞാമുട്ടിയാജി, ഞാൻ ഓതിയതിന്റെ ഈ കൂലി പോലോത്ത കൂലി കിടക്കണ കുഞ്ഞാമുട്ടിയാജി കൊടുക്കണേ എന്ന് പോലെ ഹദിയ ചെയ്യണോ? ഹദിയ ചെയ്യാത്തവന് കിട്ടൂലാന്നാ പറഞ്ഞു. ഹദിയ ചെയ്യണമെങ്കില് ഹദിയ അവനാന്റെ പോക്കറ്റിലുള്ളല്ലേ ഹദിയ ചെയ്യാ. ഇതിന്റെ കൂലി ഇപ്പൊ ഇബ്ബന് കിട്ടിയതെന്താ ഉറപ്പ്? മറ്റവന്റെ അക്കൗണ്ടിക്ക് മാറ്റണെങ്കിൽ അവനാന്റെ അക്കൗണ്ടിൽ ആദ്യം വരണ്ടേ? ഇപ്പൊ നമ്മള് ഖുർആൻ ഓതിന്റെ കൂലി, നിസ്കരിച്ചിന്റെ കൂലി, നോമ്പോറ്റിന്റെ കൂലി അതൊക്കെ കിട്ടിയെന്ന് ഉറപ്പുണ്ടോ? എന്നാലല്ലേ വേറൊരാളെ അക്കൗണ്ടിക്ക് എക്സ്ചേഞ്ച് ചെയ്യല്. പരലോകത്ത് ചെല്ലുമ്പോഴല്ലേ അറിയാ. അല്ലെങ്കിൽ ഇപ്പൊ എന്ത് സൗകര്യ, ഞാൻ 30 വയസ്സ് വരെ നിസ്കരിച്ച എന്റെ കൂലി. ഇങ്ങനെ നമ്മൾ ഓരോരുത്തരും ഇങ്ങനെ ബാക്കപ്പ് എടുത്തു നോക്കിയാൽ ഇങ്ങനെ കിട്ടുമെങ്കിൽ എന്താ സൗകര്യം? 40 വയസ്സ് വരെ നിസ്കരിച്ചതിന്റെ ധാരാളം ഉണ്ട്, ഇനി കുറച്ചാലും കുതിരച്ചാലും കുഴപ്പമൊന്നുമില്ല എന്ന് തീരുമാനിക്കാലോ. ആർക്കും അറിയില്ല 80 കൊല്ലം ഒരാൾ ജീവിച്ചാലും അയാളെ ജീവിതത്തിൽ എന്തൊക്കെയാ കൂലി കിട്ടിയത് എന്ന് അവിടെ ചെല്ലുമ്പോഴല്ലേ അറിയാ. ആ ഞമ്മക്ക് കിട്ടാത്തത് എങ്ങനെയാ വേറൊരാൾക്ക് ഹദിയ ചെയ്യല്? അത് ഭയങ്കര പോയത്താണ്. സഹാബികളോ താബികളോ ആരും തന്നെ ഖുർആൻ ഓതിച്ചത് മരിച്ച ആൾക്ക് ഹദിയ ചെയ്യുന്ന ഏർപ്പാടുണ്ടായിരുന്നില്ല. മിഞ്ഞാന്ന് ഒരാൾ പറഞ്ഞു, എനിക്കൊരാൾ മെസ്സേജ് അയച്ചാണ്, മുജ്തഹിദായ ഇസ്ഹാഖ് ബിനു ഫുലാൻ എന്താണ് പേരുണ്ട്, അയാള് ഖുർആൻ ഓതി ഹദിയ ചെയ്ത് ഇന്നാലിന്റെ കിതാബിൽ പറഞ്ഞാണ്. ആരാടോ ഈ ഇസ്ഹാഖ് എന്ന് വെച്ചാണ് അയാളോട്. മുജ്തഹിദ് എന്ന് പറഞ്ഞാൽ എന്താ? ഖുർആനും ഹദീസും വെച്ച് ഗവേഷണം നടത്താൻ കഴിയും. അതുകൊണ്ട് എന്താ അയാൾ മാസൂമേറ്റയാ? ഇനി മുജദ്ദിദനായി വെച്ചോ, ഒരു പരിഷ്കർത്താവ് തന്നെയായി, ഒരു 100 വർഷം മുഴുവൻ പരിഷ്കരിക്കും. എന്നാൽ അയാൾ പറഞ്ഞത് വീണ്ടും തെളിവ അല്ലല്ലോ, മാസൂമല്ലല്ലോ. അപ്പൊ റസൂലോ സഹാബത്തോ അങ്ങനെ ചെയ്തിട്ടുണ്ടോ? അതാ നമ്മളെ ചോദ്യം. റസൂലുള്ളാഹി സ്വസം മരിച്ചാൽക്ക് വേണ്ടി ഓതി ഹദിയ ചെയ്തിട്ടുണ്ടോ? സഹാബത്ത് ഓതി ഹദിയ ചെയ്തിട്ടുണ്ടോ? ഇല്ല. അതുകൊണ്ട് മരിച്ചവർക്ക് ഖുർആൻ ഓതി ഹദിയ ചെയ്യുക എന്ന ഏർപ്പാട് ഒരിക്കലും തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടില്ല. ഇനി സുഹൃത്തുക്കളെ, ചില പ്രത്യേക സൂറത്തുകളും ആയത്തുകളൊക്കെ നമ്മൾ ഓതുന്നുണ്ടല്ലോ, ആ ഓതുന്നത് സഹീഹായ ഹദീസ് കൊണ്ട് തെളിഞ്ഞാൽ മാത്രമേ നമ്മൾ ഓതാൻ പാടുള്ളൂ. കാരണം ഫലായിൽ പോരിശ പറയുന്ന വിഷയത്തിൽ ഒരുപാട് ദുർബല ഹദീസുകൾ റിവായത്ത് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അത് നമ്മൾ തിരിച്ചറിഞ്ഞിട്ടില്ലെങ്കിൽ അതിനൊക്കെ പുണ്യുണ്ട് എന്ന് വിചാരിച്ചിട്ട് അമ്മോട് പലതും ഓതിക്കൊണ്ടിരിക്കും. ഇപ്പൊ തെളിഞ്ഞ ചില കങ്കതി നമുക്ക് സാധാരണ പരിചയമുള്ളത് ഇപ്പൊ നിങ്ങൾക്കൊക്കെ അറിയുന്നതാണ്, വെള്ളിയാഴ്ച സുബഹിക്ക് ഒന്നാം റക്അത്ത് അലിഫിലാമി സജദയും രണ്ടാം റക്അത്ത് അഹല്ലത്താല ഇൻസാനി, അത് ഹദീസിൽ തെളിഞ്ഞതാ. ജുമാക്ക് ഒന്നാമത്തെ റക്അത്തിൽ പിന്നെ ജുമായും രണ്ടാമത്തിൽ മുനാഫിഖൂനി, അല്ലെങ്കിൽ ഒന്നാമത്തെ റക്അത്തിൽ സബ്ബിഹിസ്മിയും രണ്ടാമത്തെ റക്അത്തിൽ ഹല്ലത്തീൻ. പെരുന്നാൾ നിസ്കാരത്തിൽ ഖാഫ് ഇഖ്തറബത്തി സഅ അല്ലെങ്കിൽ സബ്ബിഹിസ്മ അല്ലത്താക്ക. സുബഹിക്ക് മുമ്പുള്ള സുന്നത്തിൽ അല്ലെങ്കിൽ കഅബ തവാഫ് ചെയ്തതിനു ശേഷമുള്ള സുന്നത്തിൽ ഒക്കെ ആദ്യത്തെ റക്അത്തിൽ കാഫിറൂനിയും രണ്ടാമത്തേതിൽ ഖുൽ ഹുവല്ലാഹു അഹദും. വെള്ളിയാഴ്ച ദിവസം രാത്രിയോ പകലോ അൽകഹഫ് ഇതൊക്കെ വന്നിട്ടുള്ളതാണ് സഹീഹായ ഹദീസിൽ. ഇതുപോലെ സഹീഹായി വന്നതുണ്ടെങ്കിലേ നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, ഓതാൻ പാടുള്ളൂ. ഇപ്പൊ ഫർള് നിസ്കാത്തിന് ശേഷം ആയത്തുൽ കുർസി സഹീഹായ ഹദീസിൽ വന്നാണ്, അഞ്ചു നേരവും നിസ്കാത്തിന് ശേഷം ആയത്തുൽ കുർസി ഓതണം, പിന്നെ മൂന്ന് സൂറത്ത് ഓതണം, കുല്ലുവല്ലാഹ് കുല്ലാഹു റബ്ബുൽ ഫൽക്ക് കുല്ലാഹു റബ്ബിന്നാസ്. അത് മഗ്രിബിനും സുബഹിക്ക് ശേഷം മൂന്ന് തവണ ഓതണം ഈ സൂറത്ത്. ഇതൊക്കെ ഹദീസിലുള്ളതാണ്. ആയത്തുൽ കുർസി രാത്രി ഓതിക്കിടക്കുന്ന ആളെ സംബന്ധിച്ച് അന്നമൻ ഖറഅഹാ ഫീ ലൈലത്തിൻ ലം യസൽ അലൈഹി മിനല്ലാഹി ഹാഫിളുൻ വലാ യഖർബഹു ശൈത്താനുൻ ഹത്താ യുസ്ബിഹ. ആരെങ്കിലും രാത്രി ആയത്തുൽ കുർസി ഓതി കിടന്നാൽ നേരം പുലരും വരെ അയാൾക്ക് പ്രൊട്ടക്ഷൻ ആയിട്ട് ഒരു മലക്ക അവിടെ ഉണ്ടാവും, സെക്യൂരിറ്റി കാവല് അങ്ങനൊക്കെ അവിടെ. ഒരുത്തനും ഒരു ശൈത്താനും മോനെ സമീപിക്കൂല. ശൈത്താൻ വരുമ്പോ ഒരു തള്ളം കൊടുക്കും മലക്ക്, മലക്കുണ്ടെങ്കിൽ പിന്നെ ശൈത്താൻ വരൂല. അപ്പൊ മലക്കിന്റെ പ്രൊട്ടക്ഷൻ നമുക്ക് കിട്ടണമെങ്കിൽ, നേരം വെളുക്കോളം കിട്ടണമെങ്കിൽ ആയത്തുൽ കുർസി ഓതണം, കണ്ടോ. അപ്പൊ ആയത്തുൽ കുർസി അഅലമു ആയത്തും ഫിൽ ഖുർആൻ, ഖുർആൻ ഏറ്റവും മഹത്തായ ആയത്താണ്. അത് ഒരുപാട് സന്ദർഭങ്ങൾ ഓതാൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ പ്രാധാന്യം ഹദീസ് കൊണ്ട് തെളിയണം എന്നാ ഞാൻ പറയുന്നത്. ഇപ്പൊ ഫാത്തിഹ സൂറത്തിന്റെ പ്രാധാന്യം തെളിഞ്ഞതാ അല്ലേ. ഖുർആനിലെ മഹത്തായ അധ്യായമാണത് അഅലമു സൂറത്തിൻ ഫിൽ ഖുർആൻ, ഖുർആൻ ഏറ്റവും മഹത്തായ അധ്യായമാണെന്ന് ഹദീസിൽ വന്നിട്ടുള്ളതാണ്. ലാ സ്വലാത്ത ലിമൻ യഖ്റഅ ബിഫാത്തിഹത്തിൽ കിതാബ്, ഫാത്തിഹ സൂറത്ത് ഓതാത്തവന് നിസ്കാരമില്ല. ഇമാം ആകട്ടെ മഅ്മൂം ആകട്ടെ ഒറ്റക്ക് നിസ്കരിക്കുന്നവനാകട്ടെ എല്ലാവർക്കും ഫാത്തിഹ വേണം. പിന്തി വന്നവനെ കുറിച്ച് മാത്രമേ തർക്കമുള്ളൂ, പിന്തി വന്നവന് റുക്കൂഇ കിട്ടിയാലും മതി എന്ന് ചില ഹദീസുകളിലുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ അയാൾക്ക് ഫാത്തിഹ ഒഴിവായി കിട്ടി ആ റക്അത്തിൽ നിന്ന് മാത്രമേ ഉള്ളൂ, മറ്റെല്ലാ സന്ദർഭത്തിലും എല്ലാവർക്കും ഫാത്തിഹ വേണം. അപ്പൊ ഫാത്തിഹത്തിന്റെ റുക്കിനാണ് ഇന്നൽ ബൈത്തല്ലദീ തുഖറഉ ഫീഹി സൂറത്തുൽ ബഖറ ലാ യദ്ഖുലുഹു ശൈത്താൻ. സൂറത്തുൽ ബഖറിന്റെ പ്രാധാന്യം, സൂറത്തുൽ ബഖറ ഓതുന്ന വീട്ടിൽ പിശാജ് പ്രവേശിക്കൂല, കണ്ടോ. അതുവല്ലാത്ത ജലു ബുയൂതഖും മഖാബിറ, വീടുകളെ നിങ്ങൾ ഖബർസ്ഥാനാക്കരുത്. ഖബർസ്ഥാനിൽ ഒത്തില്ലല്ലോ, ഖബർസ്ഥാനിൽ ഒത്തില്ല, കത്തപ്പനയിൽ ഒത്തില്ല എന്നുള്ള തെളിവും കൂടിയത്. ഫഇന്ന ശൈത്താന യംഫിറു മിനൽ ബൈത്തല്ലദീ യുഖറഉ ഫീഹി സൂറത്തുൽ ബഖറ, സൂറത്തുൽ ബഖറ ഓതപ്പെടുന്ന വീട്ടിൽ നിന്ന് പിശാജ് വെറളിയെടുത്ത് ഓടിപ്പോകുന്നതാണ്. അപ്പൊ സൂറത്തുൽ ബഖറയ്ക്ക് പ്രാധാന്യമുണ്ട്. ഇനി അൽ ബഖറയും ആൽ ഇമ്രാനെയും കൂട്ടി റസൂൽ പറഞ്ഞിട്ടുണ്ട്, ഇഖ്റഹു സഹ്റാവൈൻ അൽ ബഖറ വ ആൽ ഇമ്രാൻ, കണ്ടോ. ആൽ ബഖറയും ആൽ ഇമ്രാനും നിങ്ങൾ ഓതണം. ഫൈന്നഹുമാ യഅതിയാനി യൗമൽ ഖിയാമ കഅന്നഹുമാ ഗമാമത്താനി ഔ ഗയായത്താനി, രണ്ടു മേഘങ്ങളെപ്പോലെ അത് നാളെ പരലോകത്ത് വരും. തുഹാജ്ജാനി അസ്ഹാബിഹിമാ, അത് ഓതിയവർക്ക് വേണ്ടി റബ്ബിന്റെ അടുക്കൽ വാദിക്കും, കണ്ടോ. അതുപോലെ സൂറത്തുൽ കഹ്ഫിന്റെ ആദ്യത്തെ പത്തായത്ത്, അത് പാരായണം ചെയ്താൽ അല്ല അത് മനപ്പാഠമാക്കിയാൽ, മൻ ഹഫിള അസ്റ ആയത്തിൻ മിന്നവലി സൂറത്തുൽ കഹ്ഫ് ഉസിമ മിനദ്ദജ്ജാൽ, പത്തായത്ത് മനപ്പാടാക്കുക. ദജ്ജാലിന്റെ ഫിത്ന ഉണ്ടെന്ന് കേട്ടു, ദജ്ജാലിന്റെ അടുത്തേക്ക് നമ്മൾ പൊട്ടുപോയാ, ദജ്ജാൽ അവിടെ ഉണ്ട് അറിഞ്ഞവന്റെ അടുത്തേക്ക് അന്വേഷിച്ച് പോകാൻ പാടില്ല എന്നാ, പോയി നോക്കട്ടെ, ഞാൻ പൊടൊന്നുമില്ല പോകാൻ പാടില്ല എന്നാ, അകന്ന് നിക്കണെന്നാ. പക്ഷെ ഓനെങ്ങാനും നമ്മളെ മുമ്പിൽ വന്ന് കഴിഞ്ഞാൽ ഈ പത്തായത്തങ്ങ് ഓതിയാൽ മതി ഓന്റെ മുഖത്ത് നോക്കിയിട്ട്, നമുക്ക് ഓന്റെ ഷെറ് ബാധിക്കുകയില്ല. അപ്പൊ അതിനൊക്കെ പ്രാധാന്യമുണ്ട്. ഖുൽയാ അയ്യുഹൽ കാഫിറൂൻ, അത് റുബുഉൽ ഖുർആനാണ്, ഖുർആന്റെ നാലിലൊന്നാണ്. സൂറത്തുൽ ഇഖ്ലാസ്, അത് സുലുസുൽ ഖുർആൻ, ഖുർആന്റെ മൂന്നിലൊന്നാണ്. ഇതെല്ലാം സഹീഹായ ഹദീസ് കൊണ്ട് സ്ഥിരപ്പെട്ടതാണ്. അതുപോലെ തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്ക് എന്ന് പറയുന്ന സൂറത്തുൽ മുൽക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, സൂറത്തു മിനൽ ഖുർആൻ സലാസൂന ആയതൻ തശ്ഫഉ ലിസാഹിബിഹ. സൂറ തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്ക് 30 ആയത്താണ്. അത് ഓതുന്ന ആൾക്ക് വേണ്ടി അത് ശുപാർശ ചെയ്യും, ഹത്താ യുഗഫർ ലഹു, കണ്ടോ, അയാൾക്ക് പുറത്തു കൊടുക്കപ്പെടുന്നത് വരെ. എന്നു മാത്രമല്ല, അന്നൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം കാന ലായനാമു ഹത്താ യഖ്റഅ അലിഫ് ലാം മീം തൻസീൽ വ തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്ക്. അലിഫ് ലാം മീം തൻസീലും തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്ക് ഓതാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉറങ്ങുമായിരുന്നില്ല. മുൽക്കിന് വേറൊരു പ്രത്യേകത ഉണ്ട്, ഹിയൽ മാനിഅ ഹിയൽ മുൻജിയ തുൻജീഹി മിൻ അദാബിൽ ഖബർ, അത് തടയുന്നതാണ്, അത് രക്ഷിക്കുന്നതാണ്, അഥവാ ഖബർ ശിക്ഷയിൽ നിന്ന് രക്ഷിക്കുന്നതാണ്. ഏത്? തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്ക് അതോദ. അപ്പൊ ഇങ്ങനെ പ്രത്യേകത ഉള്ളത് സൂറത്തുൽ ബക്കറയുടെ അവസാന ഭാഗം, ഒരിക്കൽ ആകാശത്തും ഒരു മലക്ക് ഇറങ്ങി വന്ന് റസൂലുള്ളാഹിനോട് പറഞ്ഞ സംഭവം, മൻ ഖറഅ ബിൽ ആയതൈനി മിൻ ആഖിർ സൂറത്തുൽ ബക്കറ ഫീ ലൈലത്തിൻ കഫതാഉ, ഒരു രാത്രിയിൽ ആമന റസൂലുല്ലേ, ആമന റസൂലു മുതൽക്കേ രണ്ടാ ലാ യുകല്ലിഫുല്ലാഹ, ആ രണ്ടായത്തും ഓതിക്കടന്നാൽ അത് മതിയാകുന്നതാണ് അവന് എന്ന് ആ മലക്ക് എന്റെ അടുത്ത് പറഞ്ഞു. അവസാനത്തെ രണ്ടായത്തും ഇത് ഒരു നബിക്കും മുമ്പ് നൽകിയിട്ടില്ലാത്ത രണ്ട് പ്രത്യേക പ്രകാശങ്ങളാണ്. അതുകൊണ്ട് സന്തോഷിക്കുക നബിയെ, അതിലെ ഒരക്ഷരം ആരെങ്കിലും ഓതിയല്ല ഓതിയത് അയാൾക്ക് നൽകപ്പെടാതിരിക്കുകയില്ല. അതുപോലെ മുഅവ്വദതൈനി സൂറത്തുൽ ഫലഖും സൂറത്തുൻ നാസും അല്ലെ, അതിനെപ്പറ്റി ഹദീസിലുള്ള എന്താ, അത് രണ്ടും ഓതാൻ വേണ്ടി ഉഖബ റളിയല്ലാഹു അൻഹുവിനോട് റസൂലുള്ള കൽപ്പിച്ചിട്ട് പറഞ്ഞ വാക്കെന്താറിയോ, മാ സഅല സാഇലും ബിമിസ്ലിഹാ വലസ്തആദ മുസ്തഈദും ബിമിസ്ലിഹാ, ഒരാൾ ചോദിക്കുന്ന ഒരാളും ഇതുപോലെ ഒന്നുകൊണ്ട് ചോദിച്ചിട്ടില്ല, അഭയം തേടുന്ന ഒരാളും ഇതുപോലെ ഒന്നുകൊണ്ട് അഭയം തേടിയിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ആ രണ്ട് സൂറത്തിന്റെയും പ്രാധാന്യം അതാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. എല്ലാ പ്രാധാന്യം കൂടി ഞാൻ ഇവിടെ പറഞ്ഞിട്ടില്ല കേട്ടോ, അതൊരു വലിയ വിഷയമാണ്. കാരണം ഒരുപാട് ദുർബല ഹദീസുകളും സഹിയായ ഹദീസും കൂടി കലർന്ന രംഗമാണ് ഫലായിൽ സൂറ വൽ ആയാത്ത്, സൂറത്തുകളെ പ്രത്യേകതയും ആയത്തുകളെ പ്രത്യേകതയും. ജനങ്ങള് മത ഒരു ഒരാൾ പറയുണ്ടായി ഒരിക്കെ, ഒരു കുറെ കള്ള ഹദീസ് ഖുർആനെ പറ്റി കെട്ടിണ്ടാക്കി. അപ്പോ ഈ ഹദീസ് കേട്ടാൽ നിങ്ങൾ എവിടുന്ന കേട്ട്, ഇന്നാളെടുത്തുന്നാണ് അയാളോട് ചിങ്ങൾ അയാളെത്തുന്നത്. അപ്പൊ അയാളെടുത്ത് പോയി, അയാളെടുത്ത് പോയി, മറ്റയാളെ പോയി, അവസാനത്ത് ഉണ്ടാക്കിയ ഷെയ്ഖിന്റെ അടുത്ത് എത്തി. എന്തിനാണ് നിങ്ങൾ ഒരു ഹദീസ് പറഞ്ഞിട്ടില്ല, അത് ഞാൻ ഉണ്ടാക്കിയതാണ്. ഏ എന്താ വെച്ചു, ആളുകൾ ഇങ്ങനെ ഷാഫി മദബ് അനഫി മദബ് അമ്പലി മദബ് നൈമ കെട്ടിമറിയ, അപ്പൊ ആളുകളെ ശ്രദ്ധ എന്ന് ഖുർആനിക്ക് തിരിക്കാൻ വേണ്ടി ഞാൻ ഉണ്ടാക്കിയതാണ്. ഉപ്പര നീയത്ത് തിരക്കടൊന്നുമില്ല, പക്ഷെ ഹദീസ് ഉണ്ടാക്കാൻ പാടുണ്ടോ? അങ്ങനെ ഹദീസ് ഉണ്ടാക്കാമെന്ന് വിശ്വസിച്ചിരുന്നൊരു കാലം കഴിഞ്ഞു പോയിട്ടുണ്ട്. അങ്ങനെ പല ഹദീസ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് സ്ഥിരപ്പെട്ടത് മാത്രമേ നമ്മൾ എന്ത് ചെയ്യാവൂ ചെയ്യാവൂ. ഞാന് നമ്മളെ ആളുകള് സ്ഥിരപ്പെട്ടതാണെന്ന് തെറ്റിദ്ധരിച്ച ചിലത് പറഞ്ഞുതരാം. ഉദാഹരണം യാസീൻ, എത്ര പറഞ്ഞാലും ഒരു യാസീനെങ്കിലും ഓതിക്കൂടോന് എന്ന് പറയും അല്ലേ. അപ്പൊ യാസീൻ എന്തോ പ്രത്യേകത ഉണ്ട് തന്നെയാണ്. യാസീൻ ഖൽബുൽ ഖുർആൻ, യാസീൻ ഖുർആന്റെ ഹൃദയമാണ്. അമാനി മൗലവിന്റെ പരിഭാഷ നാലാം പള്ളിയും തുടങ്ങുന്ന തന്നെ അതുകൊണ്ടാണ്. അദ്ദേഹത്തെ കുറ്റം പറഞ്ഞിട്ട് കാര്യമല്ല, പല മുഫസ്സിറുകളും എടുത്തു കൊടുത്തതാണ്. അദ്ദേഹം ഒരു മുഹദ്ദിസ് ആയിരുന്നില്ല എന്ന നിലക്ക് അദ്ദേഹം ഇബ്നു കസീറും മറ്റൊക്കെ എടുത്തു കൊടുത്തപ്പോൾ ഒരു ദുർബല ഹദീസ് അതിൽ കിണിഞ്ഞു പോയതാണ്. അത് ദുർബലമായ റിപ്പോർട്ടാണ്. യാസീനിന്റെ പ്രാധാന്യം പറയുന്ന പല ഹദീസുകളുണ്ട്, ഒരൊറ്റൊന്നു പോലും സഹിഹില്ല. അതുകൊണ്ട് യാസീൻ എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ? ഇല്ല. ഇഖ്റഉ വലാ മൗതാകും യാസീൻ, മരിച്ചിടത്തുങ്ങൾ യാസീൻ ഓതണം. അവിടെ മൗത്ത എന്ന് പറഞ്ഞാൽ മരണം ആസന്നമായവരാണ്. അപ്പൊ രോഗികൾക്ക് ഓതിക്കൊടുത്തൂടെ? ഓതിക്കൊടുക്കണമെങ്കിൽ അത് സഹിഹാകണ്ടേ? രോഗിക്ക് ഖുർആൻ ഓതിക്കൊടുക്കുക, അത് നല്ല കാര്യാ. പ്രത്യേകിച്ച് വേണ്ടാത്ത വർത്തമാനം പറഞ്ഞത് നല്ലത്, അവസാന ഈ അള്ളാന്റെ കലാമ് കേട്ടോട്ടെ, അത് നല്ലത് തന്നെയാണ്. പക്ഷെ യാസീന് പ്രത്യേകത ഉണ്ടാണെങ്കിൽ ഹദീസ് തെളിയണ്ടേ? ഇഖ്റഉ വലാ മൗതാകും യാസീൻ എന്നതിൽ ഫീഹി മജ്ഹൂലാനി, അതിൽ അറിയപ്പെടാത്ത രണ്ടാളുണ്ടെന്നാ ഇമാം നവവി പറഞ്ഞിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ അതിന്റെ സനദ് സഹീഹല്ല. അതുകൊണ്ട് ഒരിക്കലും തന്നെ അത് പറ്റൂല. അതുപോലെ ഖുർആനിലെ മണവാളൻ ഏതാ? അർറഹ്മാൻ അല്ലേ, പുയ്യാപ്പിള. പക്ഷെ ഹദീസ് ദുർബലമാണ്, സഹീഹായി വന്നിട്ടില്ല. സൂറത്തുൽ വാഖിഅ പെണ്ണുങ്ങൾക്കൊക്കെ നിദാവാക്കയത്തി ഓതുക. പണ്ടേ എന്റെ ഉമ്മയൊക്കെ പറയലുണ്ട്, ഞങ്ങളെ കൊണ്ടൊക്കെ കാണാപ്പാടം പഠിപ്പിച്ചു വല്യപ്പ. എന്താ ഇദാവക്കയത്തിന്റെ പ്രാധാന്യം? മൻ ഖറ സൂറത്തുൽ വാഖിഅത്ത കുല്ല ലൈലത്തിൻ ലം തുസിബുഹു ഫാഖതുൻ നബദാ, എല്ലാ രാത്രിയിലും സൂറത്തുൽ വാഖിഅ ഓതിയാൽ അയാൾക്ക് പിന്നെ ദാരിദ്ര്യം വരൂല. ആകതല്ലേ വേണ്ടേ നമുക്ക്? വേറെന്തുണ്ടായാലും ദാരിദ്ര്യം നമുക്ക് സഹിക്കാൻ കഴിയുമല്ലോ. അതുകൊണ്ട് ആ വാക്കി ഓതിയിട്ട് കടന്നാ മതി. ദുർബലമാണ്. ഇതാ വഖഅത്തിന്റെ പ്രത്യേകത പറയുന്ന ഈ ഹദീസ് സഹീഹല്ല. അതുപോലെ എട്ട് സൂറത്തുകൾ മാത്രം ഇങ്ങനെ ചെറിയ ബുക്കറ്റ് പോക്കറ്റ് സൈസ് ആക്കിട്ട് അറബിലൊക്കെ ഉണ്ടാവും. ഏതൊക്കെ കാര്യങ്ങള്? കഹ്ഫ്, സജദ, യാസീൻ, ഫുസ്സിലത്ത്, ദുഖാന്, വാഖിഅ, ഹശർ, മുൽക്ക് കണ്ടോ. എന്നിട്ട് അതിങ്ങനെ അത് മാത്രം ഓതുക, മുസേബ് എടുക്കൂല, ഇതിങ്ങനെ ഇടക്കിടക്ക് എടുത്ത് ഓതും. അങ്ങനെ ഈ എട്ടെണ്ണത്തിന് പ്രത്യേകത ഏൽപ്പിച്ച് ആ എട്ടെണ്ണം പ്രത്യേകമായിട്ട് സഹാബത്ത് തർത്തീബാക്കിയൊരു സ്പെഷ്യൽ മുസേബ് ഉണ്ടാക്കിയെന്നാ. ഞാനിത് അറബിൽ വിതരണം ചെയ്യല്ല. അറബിൽ എന്താ തസ്ബിമാലി ഡിജിറ്റൽ കൗണ്ടർ വിതരണം ചെയ്യല്ലേ? അത്ര വലിയ സൂഫി അലാമത്ത് വേറുണ്ടോ? കൈകൊണ്ട് ദിക്ർ ചൊല്ലുക എന്നതിനെ നശിപ്പിക്കുന്നതാണല്ലോ തസ്ബിമാല. അത് എമ്പാട് ലോഡ് കണക്കിലല്ലേ അവിടെ വരണേ? അവിടെ ഇസ്ലാമാകുമോ? അതുകൊണ്ട് ഈ സമാനിയത്തുൽ മുൻജിയാത്ത് രക്ഷപ്പെടുത്തുന്ന എട്ട് സൂറത്ത് എന്നും പറഞ്ഞ പ്രത്യേക ബുക്ക് അതെടുക്കരുത്. ഖുർആനാണ് നമ്മൾ എടുക്കേണ്ടത്. ഖുർആന്റെ ഭാഗമാകാക്കി തക്കെടുത്തോളി, ഒന്നും കുഴപ്പമില്ല. അതുകൊണ്ട് ആ ജാതി ഒരുപാട് കാര്യങ്ങൾ ആ വിഷയത്തിൽ പറയാണ്ട്, പക്ഷെ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ അത് അവിടെ മാത്രം അവസാനിപ്പിക്കുകയാണ്. കാരണം പല വിഷയങ്ങളും നമ്മൾ ആളുകൾക്ക് അതുകൊണ്ട് അറിയാതായി പോയിട്ടുണ്ട്. യഥാർത്ഥത്തിൽ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് അറിയുന്നത്, ഖുർആനെ നമ്മൾ ഒഴിച്ചിട്ടു എന്ന് അള്ളാഹു സുബ്ഹാനഹു വതാല നമുക്ക് അള്ളാഹുവിന്റെ കോടതിയിൽ റസൂലുള്ളാഹി നമുക്കെതിരെ കേസ് കൊടുക്കുന്നു. സൂറത്തുൽ ഫുർഖാനിൽ പറഞ്ഞിട്ടുണ്ട്, വഖാല റസൂലു യാ റബ്ബി ഇന്ന ഖൗമി തഖദു ഹാദാൽ ഖുർആന മഹ്ജൂറ. റസൂൽ പറയാണ്, എന്റെ റബ്ബേ, എന്റെ ഈ ഖൗമി, എന്റെ ജനത ഈ ഖുർആനെ ഉപേക്ഷിച്ചിട്ടതാക്കിയല്ലോ. ആ കേസിൽ ഞാനും നിങ്ങളും പ്രതികളാകണോ ആകണ്ടേ? അതാണ് ഈ ക്ലാസ്സിൽ അവസാനം നമ്മൾ ചിന്തിക്കാനുള്ളത്. നമ്മൾ ഖുർആനെ ഒഴിച്ചിട്ടിട്ടുണ്ടോ? ഇമാം ഇബിൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി ഈ ആയത്തിന്റെ തഫ്സീർ, അദ്ദേഹം ബദായു തഫ്സീറിൽ പറയാണ്, ഹജറുൽ ഖുർആനി അൻവാഉൻ. ഖുർആനെ ഒഴിച്ചിടുക എന്നത്, ഖുർആനെ ബഹിഷ്കരിക്കുക എന്നത് വിവിധ രൂപത്തിലുണ്ട്, പല ഇനങ്ങളാണ്. ഒന്ന് ഹജറു സമാഇഹി വൽ ഈമാനു ബിഹി, ഉണ്ടോ ഹജറു സമാഇഹി, ഖുർആൻ കേൾക്കുന്നതിന് ഒഴിച്ചിട, അത് വേണ്ട, അതിന് കേൾക്കാൻ താല്പര്യമില്ല, അത് നോഫാക്കിക്കാറ്. പാട്ട് 24 മണിക്കൂർ ഇട്ടാലും ഒരു കുഴപ്പമില്ല, മനസ്സിലായില്ലേ? അതുപോലെ വലിയ ഈമാൻ ബി, ഖുർആൻ വിശ്വസിക്കുന്നത് വിശ്വസിക്കാതിരിക്കുക, വലിയ ഇസ്ഹാ ബി, ഖുർആനിലേക്ക് ശ്രദ്ധിക്കാതിരിക്കുക, അതാണ് ഒന്ന്. രണ്ട്, ഹജറുൽ അമലി ബിഹി വൽ വുഖൂഫ് ഇൻ ദ അഹ്ലാലിഹി വ ഹറാമിഹി വ ഇൻ ഖറഹു വ ആമന ബിഹി. ഖുർആൻ ഓതും ചെയ്യും, ഖുർആനിൽ വിശ്വസിക്കുകയും ചെയ്യും, പക്ഷെ ഖുർആനിൽ പറഞ്ഞ ഹറാം ഹലാലുകളുടെ അടുത്ത് നിൽക്കൂ. ഖുർആൻ ഹറാമാന്ന് എടുക്കാതിരിക്കുക, ഖുർആൻ ഹലാലറിഞ്ഞാൽ അത് എടുക്കുക. ആ ഒരു നിയമം ആ നിലക്ക് അമലിൽ കൊണ്ടുവരുന്ന സ്വഭാവം ഇല്ലാതിരിക്കുക, അതും ഖുർആൻ ഹജർ ചെയ്യലാണ്, ഖുർആൻ ഒഴിവാക്കലാണ്. അതുപോലെ ഹജർ തഹ്കീമിഹി വത്തഹാക്കും ഇലൈഹി ഫി ഉസൂലിദ്ദീനി വ ഫുറൂഇഹി വഅഅ്തഖാദു അന്നഹു ലാ യഫീദുൽ യഖീൻ. കണ്ടോ, ജീവിതത്തിൽ ഖുർആനെ ഒരു വിധികർത്താവാക്കി വെക്കുക. എന്തു പ്രശ്നങ്ങൾ വരുമ്പോഴും ഖുർആൻ പറയുന്ന തീർപ്പ് എന്താണ്, ആ തീർപ്പ് സ്വീകരിക്കുക. അത് സ്വീകരിക്കാതിരുന്നാൽ ഖുർആൻ ഒഴിവാക്കലാണ്. വത്തഹാക്കും ഇലൈഹി, നമുക്ക് വിധി കിട്ടേണ്ട പ്രശ്നം വരുമ്പോ ഖുർആനിലേക്ക് വിധി തേടിപ്പോക, ഇതിന്റെ വിധി എന്താണ്, ഖുർആൻ നോക്കിയിട്ട് അതനുസരിച്ച് നടക്കുക, അത് ഇല്ലാതിരിക്കലും. അതുപോലെ ദീനിന്റെ ഉസൂലിലും ഫുറൂഇലും, ദീനിന്റെ അടിസ്ഥാന കാര്യങ്ങൾ, ശാഖാപരമായ കാര്യങ്ങളൊക്കെ ഖുർആൻ എന്ത് പറയുന്നെന്ന് നോക്കുക. അതുപോലെ തന്നെ ചില ആളുകൾ വിശ്വസിക്കുന്നു ഖുർആൻ കൊണ്ട് ഉറപ്പായ അറിവ് കിട്ടുകയില്ല, ഖുർആന്റെ തെളിവ് തന്നെ വെറും പദപരമായ തെളിവാണ്, അതുകൊണ്ട് വ്യക്തമായ കൃത്യമായ അറിവ് കിട്ടൂല എന്നൊരു വിശ്വാസം. അങ്ങനെയൊക്കെ ചില പോയത്തക്കാർ പിൽക്കാലത്ത് പറഞ്ഞിട്ടുണ്ടാക്കിയിട്ടുണ്ടാവും, അതുകൊണ്ട് ഇബ്നുൽ ഖയ്യിം അതിന് മറുപടി പറഞ്ഞതാണ്. ഇനി സുഹൃത്തുക്കളെ, നാലാമത്തത് ഹജറു തദബ്ബുരിഹി വ തഫഹ്ഹുമിഹി വ മാരിഫത്ത് മാ അറാദൽ മുതകല്ലിബിഹി മിൻഹു. ഈ ഖുർആൻ ഓതുന്ന സന്ദർഭത്തിൽ ഖുർആനെ കുറിച്ച് ചിന്തിക്കാതിരിക്കുക, അതിനെപ്പറ്റി ആലോചിക്കാതിരിക്കുക, അള്ളാഹു ഇതുകൊണ്ട് ഉദ്ദേശിച്ചത് എന്താണെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാതിരിക്കുക, അതും അതാണ്. പിന്നെ അഞ്ചാമത്തേത് ഹജറുൽ ഇസ്തിസ്ഫാ ഇവ തദാവി ബിഹി. കണ്ടോ, ഖുർആൻ കൊണ്ട് ശമനം തേടാതിരിക്കുക, ഖുർആൻ കൊണ്ട് ചികിത്സിക്കാതിരിക്കുക. ഫി ജമീഇ അംറാദിൽ ഖുലൂബി വഅദ്വാഇഹ, ഹൃദയത്തിന്റെ എല്ലാ രോഗങ്ങൾക്കും ശരീരത്തിന്റെ രോഗങ്ങൾക്കും ഖുർആൻ ഒരു ചികിത്സയാണ്. ഫയത്ലുബു ശിഫാ അദാഹി മിൻ ഗൈരിഹി, ഖുർആൻ അല്ലാത്തതിൽ നിന്ന് ചികിത്സ തേടുന്നു. വയഹജുറു തദാവി, ഖുർആൻ കൊണ്ടുള്ള ചികിത്സയാളെ ഒഴിച്ചിടുന്നു. വകുല്ലു ഹാദാ ദാഖല ഫീ ഖൗലിഹി തആല, ഈ പറഞ്ഞ എല്ലാത്തരം ഒഴിവാക്കലും ഖുർആൻ ഒഴിവാക്കലാണ്, അതൊക്കെ ഈ ആയത്തിൽ പ്രവേശിക്കും. വയിൻ കാന ബഅദുൽ ഹജ്രി അഹ്വന മിൻ ബഅദിൽ, ഇത് ചിലത് ചിലതിനേക്കാൾ ഗൗരവം കുറഞ്ഞതായിരിക്കാം, നിസാരമായിരിക്കാം എന്ന് മാത്രം. കണ്ടോ, അപ്പൊ ഖുർആൻ കൊണ്ട് ചികിത്സിക്കുക എന്ന് പറഞ്ഞാല് ഖുർആൻ ചിന്തിക്കാതെ, ഇപ്പൊ ഈ നേരത്തെ പറഞ്ഞ വിഷയങ്ങളൊക്കെ നമുക്ക് അറിയണതാ. അവസാനം പറഞ്ഞ ഈ വിഷയം, അഞ്ചാമത്ത് പറഞ്ഞ വിഷയം, അഞ്ച് എന്ന് പറഞ്ഞാൽ അഞ്ചാമത്തെ പ്രാധാന്യമുള്ളൂ എന്നുള്ള നിലക്കല്ല കേട്ടോ, തെർത്തീബായിട്ട് പറഞ്ഞതല്ല, 1, 2, 3, 4 എണ്ണി വന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ അതിൽ ഖുർആൻ കൊണ്ട് റസൂലുള്ളാഹി സുഖമില്ലാതെ കിടക്കുമ്പോ ആയിഷത്ത് റളിയല്ലാഹു അൻഹ അവർക്ക് ഓതി കേൾപ്പിച്ചിരുന്നത് ഹദീസിലുണ്ടല്ലോ, നമ്മൾ കേട്ടിട്ടില്ലേ, അന്നൻ നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദസ്തക യഖറു അലാ നഫ്സിഹി ബിൽ മുഅവ്വിദാത് വയംഫിസു, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുഖമില്ലാതായാൽ മുഅവ്വിദാത് ഓതുമായിരുന്നു, എന്നിട്ട് ഊതുമായിരുന്നു. ഫലം മസ്തദ്ദ വജഹു, നബിക്ക് പ്രയാസം അധികമായപ്പോൾ കുന്തു അക്രഹു അലഹി, ഞാനത് ഓതി കൊടുക്കും. വംസഹു അലഹി ബിയദിഹി, നബിന്റെ കൈയോണ്ട് തന്നെ തടവും. റജാ അബർക്കത്തിഹ, ആ കയ്യന്റെ ബർക്കത്ത് പ്രതീക്ഷിച്ചുകൊണ്ട്. അപ്പൊ മുഅവ്വിദാത്ത് സൂറത്ത് രോഗമുള്ള കുട്ടിക്ക് നമ്മൾ മരുന്ന് കൊടുക്കും, ചികിത്സിക്കും, ഒഴിച്ചിലും തടവലും ഒക്കെ നടത്തും. പക്ഷെ ഖുർആൻ ഓതി കേൾപ്പിക്കുക എന്നുള്ളത് അത് ചെയ്യണം കൂട്ടരെ. അത് ഖുർആൻ കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാ. ആയിഷ ബിബി റളിയല്ലാഹു അൻഹ പറയാണ്, ഒരിക്കൽ റസൂലുള്ള എന്റെ അടുത്ത് വന്നു, വംറഅത്തുൻ തുആലിജുഹ, അവരെ ഒരു പെണ്ണ് ചികിത്സിച്ചുകൊണ്ടിരിക്കുകയാണ്, ഉത്തർഖിഹ അല്ല അവർക്ക് മന്ത്രിച്ചു കൊടുക്കുകയാണ്. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആലിജിഹ ബികിതാബില്ലാ, അവർക്ക് നീ അല്ലാഹുവിന്റെ കിതാബ് കൊണ്ട് മന്ത്രം നടത്തി കൊടുക്ക. അപ്പൊ അല്ലാഹുവിന്റെ കിതാബ് കൊണ്ട് മന്ത്രിക്കാൻ എന്താ? ഖുർആൻ ഓതി കേൾപ്പിക്കന്നെ. ഏത് സൂറത്താങ്ങ് കിട്ടുന്നത് അത് ഓതി കൊടുക്കന്നെ. കുട്ടി ഇങ്ങനെ രാത്രി വല്ലാതെ കരയാണ്, ചെറിയ കുട്ടിയാണ്, എന്താന്ന് പറയാൻ വയ്ക്കൂലല്ലോ അല്ലേ. നമ്മള് കൊറേ എന്താവും, കുറെ ദേഷ്യം പിടിച്ചു വെക്കും, കുറെ ആണെങ്കിലും കൊത്താമ്പിയാണ് ഒത്തണെന്നൊക്കെ പറഞ്ഞ് പേടിപ്പിച്ചു നോക്കും. കുട്ടി കാര്യന്നെ അല്ലേ. അപ്പൊ നമ്മള് പല ചികിത്സയും നടത്തി നോക്കും, പക്ഷേ നമുക്ക് ആ കുട്ടിനെ നജസ്സിന്ന് ശുദ്ധിയാക്കിയിട്ട് ആയത്തുൽ കുർസി മുഅവ്വദത്ത് നമ്മക്കരുന്നൊക്കെ ഒന്ന് ഓതി, ഒന്ന് ഊതി തടവി കൊടുത്തോയിക്കൂടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതാ ഹസനും ഹുസൈനും വേണ്ടി പ്രാർത്ഥിച്ച ഔദു ബി കലിമാത്തില്ലാഹി താമ്മ മിൻ കുല്ലി ശൈത്താനി വഹാമ്മ വമിൻ കുല്ലി ഐനിൻ ലാമ്മ, കുട്ടികളെ മടിയിൽ വെച്ചിട്ട് മന്ത്രിച്ചു കൊടുത്തതാ. അപ്പൊ ഇത് ഖുർആൻ കൊണ്ടും ഖുർആനിലും ഹദീസും സ്ഥിരപ്പെട്ട മന്ത്രങ്ങള്, അത് യഥാർത്ഥത്തിൽ നമ്മള് അത് സ്വീകരിക്കണം, അത് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കണം. 1960s നമ്മൾ ഇറക്കിയ ഖുർആൻ പരിഭാഷകൾ ഇന്നും നിർത്തുപോയി നോക്കും. സൂറത്തുൽ ഫലഖ് മന്ത്രം അനുവദനീയമാകാൻ 3 ഉപാധികൾ അതിലെടുത്തു പറഞ്ഞിട്ടുണ്ട്. അത് നമ്മളെ വകയായിട്ടുണ്ടാക്കിയതല്ല, മുൻഗാമികളൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. അജ്മഅൽ ഉലമാഉ, പണ്ഡിതന്മാർ ഇജ്മാഅായി പറഞ്ഞിട്ടുള്ളത് അല ജവാസി റുഖ, റുഖിയ നടത്തൽ ജായിസാണ്. ഇന്ത ഇജ്തിമാഇ സലാസത്തി ശുറൂത്തിൻ, 3 നിബന്ധനകൾ ഒത്തുവന്നാൽ. ഒന്നാമത്തെ നിബന്ധന എന്താ അറിയോ? അന്തക്കൂന ബി കലാമില്ലാഹി തആല, അള്ളാന്റെ വചനം എന്ന് പറഞ്ഞ ഖുർആൻ കൊണ്ടായിരിക്കുക. ഔ ബി അസ്മാഇഹി വ സിഫാത്തിഹി, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ നാമങ്ങൾ, അള്ളാന്റെ വിശേഷണങ്ങൾ അതുകൊണ്ടായിരിക്കുക. അപ്പൊ ഖുർആൻ കൊണ്ട് മന്ത്രിക്കുക എന്നുള്ളത് നമ്മൾ ശീലിക്കണം. അതിന് മൂല്യരാകണമെന്നോ തങ്ങളാകണമെന്നോ അഹ്ലുൽ ബൈത്തിൽ പെടണമെന്നോ ഒന്നുമില്ല. നമ്മുടെ വീട്ടിൽ നമുക്ക് ചെയ്തു കൊടുക്കാലോ. സുഖമില്ലാതെ കിടക്കുന്ന ഒരാൾക്ക് നമ്മൾ ഖുർആൻ ഓതി കേൾപ്പിക്കുക എന്നുള്ളത് അയാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ മനസ്സിന് വലിയ സന്തോഷമുണ്ടാക്കുന്ന കാര്യമാണ്. അപ്പൊ അത് നമ്മൾ ചെയ്തു കൊടുക്കണം. അവർക്ക് ചെയ്യാൻ വയ്യെങ്കിൽ, ഓര് സ്വന്തം ഓതാൻ കഴിയുന്ന ആളാണെങ്കിൽ ഓരോട് ഓതാൻ പറയുക, പക്ഷെ സമനില തെറ്റിയ ഒരാളാണ് അയാൾക്ക് എന്താ ഇപ്പൊ മാനസികമായ അസ്വസ്ഥത ഉള്ള ഒരാൾക്ക് ഓന് മ്യൂസിക് തെറാപ്പി നടത്തുക, മ്യൂസിക് ഇങ്ങനെ കേൾപ്പിക്കുക, റൂമിൽ കൊണ്ടുപോയിട്ട് ഇങ്ങനെ ഓൻ തന്നെ ഇങ്ങനെ തുള്ളിക്കോളും. ഏയ് പച്ച ഹറാമാണ്, അത് നടത്താൻ തന്നെ പാടില്ല. മ്യൂസിക് ചികിത്സ ചികിത്സ തന്നെയല്ല, കാരണം അള്ളാഹു വ്യക്തമായി, റസൂല് വ്യക്തമായി പറഞ്ഞതാണ്, അള്ളാഹ് ഹറാമാക്കിയ ഒരു കാര്യത്തിനും അള്ളാഹു ഒരു ചികിത്സയും വെച്ചിട്ടില്ല, ഒരു ശിഫയും വെച്ചിട്ടില്ല. അള്ളാഹ് ഹറാമാക്കിയതാ മ്യൂസിക്, അതിൽ ചികിത്സ ഉണ്ടാവില്ല, അങ്ങ് തെറാപ്പി അല്ല. ആ സമയത്തൊക്കെ ഖുർആൻ കേൾപ്പിച്ചൂടെ, ഐ ഖുർആൻ കേൾക്കാൻ കൂട്ടാക്കണില്ല, അതന്നെ ശൈത്താന്റെ പണി. അപ്പോ അവനെ നിർബന്ധിച്ചു കേൾപ്പിക്കണം, മനസ്സിലായില്ലേ? അതുകൊണ്ട് ഖുർആന്റെ ശത്രു ശൈത്താനാണ്. ഖുർആൻ ധാരാളമായി കേൾപ്പിക്കണം എല്ലാ രോഗങ്ങൾക്കും, ഏത് രോഗത്തിനും ഖുർആൻ കേൾക്കുക. നമ്മൾ ചികിത്സ നടത്തുന്നതോടൊപ്പം പ്രാർത്ഥിക്കുകയും ഖുർആൻ കേൾപ്പിക്കുകയും വേണം. ഇതും ഖുർആനുമായുള്ള നമ്മുടെ ബന്ധത്തിന്റെ ഒരു ഭാഗമാണ് എന്ന് മനസ്സിലാക്കണം. അത് ആ രീതിയിൽ നമ്മൾ ചെയ്തു നോക്കും, നമുക്ക് അതിൻ്റെതായ ഫലമുണ്ടാകും. ഇനി ഒന്ന് ഫലം ഉണ്ടായില്ലെങ്കിലും ഖുർആൻ ഓതലും ഓതിക്കലും ഓതി കേൾപ്പിക്കലും കൂലിയുള്ള കാര്യമല്ലേ. ഈ താൽക്കാലിക ഫലം കിട്ടിയില്ല എന്ന് വെച്ചോളി, എന്നാലും പറഞ്ഞ് പടച്ചെടുത്ത് കൂലിയുള്ള കാര്യമല്ലേ. അതായിരുന്നു സഹാബത്തിന്റെയൊക്കെ രീതി. അതായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചങ്ങലക്കെട്ട ഒരു ഭ്രാന്തനെ കൊണ്ടുവന്നു. സഹാബി അയാൾ ഇസ്ലാമിൽ വിശ്വസിച്ചു വരിക, അപ്പോൾ ഇയാൾ പുതിയ നബിന്റെ അടുത്ത് വരിക, അദ്ദേഹത്തിന്റെ തെന്തലും ചികിത്സ ഉണ്ടാവും. അപ്പൊ ഇദ്ദേഹത്തിന് ആകെ ഫാത്തിഹ സൂറത്ത് അറിയുള്ളൂ. അദ്ദേഹം രാവിലെയും വൈകുന്നേരം ഫാത്തിഹ സൂറത്ത് ഓതി ഇയാൾക്ക് മന്ത്രിച്ചു കൊടുത്തു. ഫാത്തിഹ സൂറത്ത് ഇങ്ങനെ ഓതി ഊതി കൊടുക്കുക, തടങ്ങി കൊടുക്കുക തന്നെ. 3 ദിവസം കൊണ്ട് അയാൾ ചെങ്ങലം വന്ന് വിട്ടു, അയാൾ രക്ഷപ്പെട്ടു എന്നാണ് ഹദീസ് ഗ്രന്ഥങ്ങളിലുള്ളത്. കണ്ടോ? അതുപോലെ സഹാബികൾ യാത്ര പോയിട്ട് അല്ലേ മുസ്ലിയാക്കന്മാര് പിന്നെ കൂലി വാങ്ങാൻ വേണ്ടി തെളിവരണ ബുഖാരിയുള്ള ഹദീസ്, ഫാത്തിഹ സൂറത്ത് ഓതി അവർ മന്ത്രിച്ചത്. അപ്പൊ ഫാത്തിഹ സൂറത്ത് ആർക്കും അറിയാത്തത്, ഏത് വാപ്പാക്കും ഏത് ഉമ്മാക്കും അറിയാത്തത്. അപ്പൊ അത് നമ്മളെ കുട്ടികൾക്കും രോഗമുള്ളവർക്കൊക്കെ ഓതുകയും ഓതി കേൾപ്പിക്കുകയും ഒക്കെ വേണം. ആ നിലക്കും ഖുർആൻ നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെടണം. അങ്ങനെ ഖുർആൻ എല്ലാ രംഗത്തും നടപ്പിലാക്കുമ്പോൾ ഖുർആൻ നമ്മുടെ ജീവിത സ്പർശിയായി മാറും, നിത്യ ജീവിതവുമായി ഖുർആന് ബന്ധമുണ്ടാകും. അങ്ങനെ ഉള്ള ഒരു ബന്ധമാണ് യഥാർത്ഥത്തിൽ ഖുർആനുമായി നമുക്കുണ്ടാകേണ്ടത്. അല്ലാത്ത പക്ഷം എന്താ സംഭവിക്കുക എന്നറിയോ? ഞാൻ ഓതി വെച്ച ആയത്തിന് അർത്ഥം പറഞ്ഞ് അവസാനിപ്പിക്കുക. തൗറാത്തിന്റെ ചുമതല ഏൽപ്പിക്കപ്പെട്ടിട്ട് ആ തൗറാത്ത് പഠിക്കാനും ജീവിതത്തിൽ പകർത്താനും തയ്യാറാകാതെ അതിൽ നിന്ന് തലയൂരി രക്ഷപ്പെട്ട ജൂതന്മാരെ കുറിച്ച് ഖുർആൻ പറഞ്ഞാണ് അവരെ കുറിച്ച് പറയുന്നത്. കഴുതകളെ പോലെയാണ്, ഗ്രന്ഥക്കെട്ടുകൾ പേറുന്ന കഴുത. കണ്ടോ, ഖുർആനിന് ശേഷം ഒരു ഗ്രന്ഥം ഇറങ്ങിയിരുന്നെങ്കിൽ എന്തായിരിക്കും മുസ്ലിമീങ്ങളും ഖുർആനും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് പറയാം? കഴുത എന്ന് പറഞ്ഞാൽ മതിയാവുമോ? 70 കൊല്ലോ 80 കൊല്ലോ ഈ ദുനിയാവിൽ ജീവിച്ചിട്ട് ഫാത്തിയ സൂറത്തിന്റെ അർത്ഥം പോലും പഠിക്കാതെ എത്ര ആള് മരിച്ചുപോയി ഈ സമുദായത്തില്, അല്ലേ? മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഒരു മണവും കേൾക്കാത്ത നാട്ടില് ഖുർആൻ എങ്ങനെ പഠിക്കേണ്ടതാ? അത് മൂല്യരോധം എന്നല്ലാതെ കുടിയോത്തുന്നുണ്ട്. ഒരു വീട് കരാറെടുക്കലാ, 10 വീട് എന്നിട്ട് ഇവിടെ വെച്ചേക്കും, അപ്പുറത്തോതും, അതിന് കന്നീരും മകരത്തിനും ചെലവഴിച്ച് പുറത്ത് തരണം, അതിന് നെല്ല് കൊടുക്കലാ. അതായിരുന്നു ഈ സമുദായത്തിന്റെ സ്ഥിതി. അപ്പൊ അങ്ങനെ 70 80 കൊല്ലം ജീവിച്ചിട്ട് ഒരായത്തിന്റെ ഒരു അർത്ഥം പഠിക്കാതെ മരിച്ചുപോയില്ലേ? ഖുർആൻ തർജ്ജമ ചെയ്യുന്നതിൽ നിന്നും സമുദായത്തെ മുന്നറിയിപ്പ് നൽകുന്ന ഗ്രന്ഥം എന്ന അസമൂല്യയുടെ ഗ്രന്ഥത്തിൽ പറഞ്ഞ ഫാത്തിയ സൂറത്തിന്റെ അർത്ഥം പഠിക്കൽ പോലും പ്രത്യേക സുന്നത്തില്ല എന്നാണ്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ബാധ്യത അവസാനിച്ചിട്ടില്ല. ഖുർആൻ ധാരാളമായി ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുകയും ഖുർആനിന്റെ ആശയങ്ങൾ ജനങ്ങളിൽ എത്തിക്കുകയും വേണം. അതിനുള്ള തീവ്ര ശ്രമം നമ്മൾ നടത്തണം. നമ്മൾ നമ്മളിലേക്ക് തിരിഞ്ഞു നോക്കണം. ഞാനും ഖുർആനും, അതാട്ട് നിങ്ങൾ ഇന്ന് തിരിച്ചു പോകും നിങ്ങളെ മനസ്സിലുണ്ടായി, ഞാനും ഖുർആനേറ്റ് എന്താ ബന്ധം? എനിക്ക് എത്ര ഖുർആൻ മനപ്പാടുണ്ട്? ഞാൻ നിത്യേനെ ഖുർആൻ ഓതലുണ്ടോ? എന്റെ കുട്ടികൾ ഓതലുണ്ടോ? എന്റെ കുട്ടികളെ ഞാൻ ഓതിക്കുണ്ടോ? എന്റെ മദ്രസ്സിൽ പോണ കുട്ടികൾക്ക് ഓത്ത് പഠിഞ്ഞിട്ടുണ്ടോ? ഞാൻ എത്ര ആയത്ത് പഠിച്ചിട്ടുണ്ട്? എന്റെ ഭാര്യ എത്ര ആയത്ത് പഠിച്ചിട്ടുണ്ട്? ഞങ്ങൾക്ക് എത്ര ഖുർആന്റെ ആശയങ്ങൾ അറിയാ? ഈ നിലക്ക് ഓരോരുത്തരും ചിന്തിച്ചാൽ മാറ്റമുണ്ടാകും. മറ്റുള്ളവരെ പറ്റി ചിന്തിക്കാതെ സ്വന്തത്തിലേക്ക് തിരിഞ്ഞു നോക്കുക. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ഒരുപാട് വിഷയങ്ങൾ പറയണമെന്നുണ്ടായിരുന്നു, പക്ഷെ സമയം കുറഞ്ഞു പോയി. അതുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മുബാറക്കായ അനുഗ്രഹീതമായ സദസ്സിൽ വരാനും ഒരു അല്പനേരം സംസാരിക്കാനും തൗഫീഖ് നൽകി ഞാൻ ആദ്യമാതാണ് സ്തുതിക്കുകയാണ് ഒരിക്കൽ കൂടി. മാത്രമല്ല, നമുക്കെല്ലാവർക്കും അല്ലാഹു ഈ പരിശുദ്ധ റമദാനിൽ ഈ വിജ്ഞാന സദസ്സിൽ വന്നിരുന്നത് നമ്മുടെ സാലിഹായ അമലുകളെ കൂട്ടത്തിൽ വലിയൊരു അമലായി രേഖപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അല്ലാഹു മഗ്ഫുലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാത്തി യാ ഖാദിൽ ഹാജാത്ത് റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വ ഫിൽ ആഖിറത്തി ഹസനതൻ വഖിനാ അദാബന്നാർ ആമീൻ ബിറഹ്മതിക അർഹമർ റഹീം അസ്സലാമു അലൈക്കും